എന്റെ ഭുജങ്ങൾ താമ്രകവചം കുലയ്ക്കുന്നു. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, സോ ദാറ്റ് എ ബോ ഓഫ് സ്റ്റീൽ ഈസ് ബ്രോക്കൺ ബൈ മൈ ആംസ്. താമ്രകവചം എന്റെ കരങ്ങൾ കൊണ്ട് ഒടിക്കുന്നു. എന്തുകൊണ്ട്? അവൻ എന്റെ കരങ്ങളെ യുദ്ധാഭ്യാസം വരുത്തി, അവൻ എന്റെ കരങ്ങളെ യുദ്ധത്തിന് വേണ്ടി ട്രെയിൻ ചെയ്തു. നമ്മൾ ആരാണ്? വാസ്തവത്തിൽ ഒരു പോർക്കളത്തിൽ നിൽക്കുന്ന പോരാളികളാണ്. നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ആണ്. നമ്മൾ എടുക്കുന്ന വാളെന്താണ്? ആ വചനമെന്ന ആത്മാവിന്റെ വാളാണ് നമ്മുടെ കരത്തിൽ എടുക്കുന്നത്. അവൻ എന്റെ കരങ്ങളെ യുദ്ധത്തിന് അഭ്യസിപ്പിക്കുന്നു. താമ്രകവചത്തെ ഒടിക്കുവാൻ എന്റെ കരങ്ങളെ അവൻ പരിശീലിപ്പിക്കുന്നു. എന്തൊരു വാക്യമാണെന്ന് നോക്കിയാട്ടെ. അങ്ങനെ അണിനിരതൊരു സൈന്യം, ദൈവത്തിന്റെ സഭ, ആ വിധത്തിൽ വചനമെടുത്ത് കൈകാര്യം ചെയ്യുവാൻ വാസ്തവത്തിൽ ശീലിച്ചു കഴിഞ്ഞാൽ അവരെന്തൊരു സൈന്യമായിരിക്കും. ഒരു കാലത്ത് വേറെപ്പെട്ട സഭകളെ കുറിച്ച് പറയുമായിരുന്നു, ഉപദേശപരമായിട്ടൊക്കെ പ്രശ്നം വന്നാൽ അമ്മച്ചിമാർ മതിയായിരുന്നു എന്ന് പറയുമായിരുന്നു. കാരണം എന്നാ? യെസ്, ലിറ്ററലി അമ്മച്ചിമാർ മതിയായിരുന്നു. യഹോവ സാക്ഷികളെ ഓടിക്കണേലോ, ദുരുപദേശം കൊണ്ടുവന്നവരെ ഓടിക്കണേലോ, പ്രായം ചെന്ന അമ്മച്ചിമാർ മതിയായിരുന്നു. അവർ അത്ര വൈദഗ്ധ്യമുള്ളവരായിരുന്നു. വചനത്തിൽ അവരുടെ കരങ്ങൾ യുദ്ധാഭ്യാസം വന്നതായിരുന്നു. വചനം കേട്ടും പഠിച്ചും ധ്യാനിച്ചും അവരുടെ കരങ്ങൾ താമ്ര കവചത്തെ ഒടിക്കുവാൻ ഉതകുന്ന വിധത്തിൽ യുദ്ധത്തിന് അഭ്യസം ലഭിച്ച കരങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം ജനം എങ്ങനെയായിരിക്കും? അവർ അവന്റെ സൈന്യത്തിൽ അഭ്യാസം ലഭിച്ച സൈന്യമായിരിക്കും. യെസ്, ഇവിടെ നമ്മൾ വായിക്കുന്നു, അവന്റെ സൈന്യം ആ ക്യാപ്റ്റന്റെ കീഴിൽ അണിനിരന്ന് കഴിയുമ്പോൾ ആ വിധത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സൈന്യങ്ങൾ എന്തൊരു സൈന്യമായിരിക്കും. ഈ ലോകത്തിൽ വാസ്തവത്തിൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, നീ കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരയാണ്, ടെറബിളാണ്. ആ വിധത്തിൽ പരിശീലനം സിദ്ധിച്ച കരമുള്ള സൈന്യത്തിന്റെ ആളുകൾ അവന്റെ കൊടിക്കീഴിൽ അണിനിരന്നാൽ ഇവിടെ വായിക്കുന്നു ടെറബിളാണ്. അങ്ങനെയുള്ള സൈന്യത്തോട് എതിർപ്പാൻ സാധ്യമല്ലേ? ഇസ്രയേലിനോട് അറബികൾ യുദ്ധം ചെയ്യുന്ന പോലെ അല്ലേ? ഏത് ആംഗിളിലേലും യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഇവരെങ്ങനെയാ തിരിച്ചടിക്കുന്നതെന്ന് അറിയില്ല. ദേ ആർ ടെറബിൾ. അവരുടെ ഡിഫൻസിലും ഓഫൻസിലും അവർ ടെറബിളാണ്. അതുപോലെ ദൈവജനമായി തീരുവാനായിട്ട് കർത്താവ് ട്രെയിൻ ചെയ്യുന്നു. അവളുടെ സൗന്ദര്യം പറഞ്ഞപ്പോൾ തിർസാ പോലെ, നോക്കിയാട്ടെ, തിർസാ പോലെ സൗന്ദര്യം. കനാന്യ രാജാക്കന്മാരുടെ പട്ടണം യെരുശലേം രാജാക്കന്മാരുടെ കൊട്ടാരവും വാസസ്ഥലവുമാക്കി മാറ്റി. യെരുശലേം പോലെ മനോഹര. നമ്മൾ ഓർത്തു ലോകത്തിന്റെ കേന്ദ്രമാണ് യെരുശലേം. നമുക്കവിടെ ഒരു കാര്യം കൂടെ ചിന്തിക്കാം, ദൈവിക ചിന്തയുടെ കേന്ദ്രം എന്ന് പറയുന്നത് അവന്റെ സഭയാണ്. യെസ്, യെരുശലേം ആശ്ചര്യകമായ ലോകത്തിന്റെ കേന്ദ്രമാണെങ്കിൽ യുഗങ്ങളുടെ കേന്ദ്രമെന്ന് പറയുന്നത് എന്താണ്? സഭയാണ്. അവന്റെ പുത്രനു വേണ്ടി ഒരു മണവാട്ടി. നിങ്ങൾക്കൊരു പുസ്തകം ലഭ്യമാണെങ്കിൽ നിങ്ങൾ വായിക്കണം, നിങ്ങളുടെ ഹൃദയം വളരെ സന്തോഷിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട് ആ ബുക്ക്. പോൾ ബിൽഹാമർ എഴുതിയ ഡിസ്റ്റൈൻ ഫോർ ത്രോൺ, മലയാളത്തിൽ അത് സിംഹാസന നിയുക്തർ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. സിംഹാസന നിയുക്തർ പോൾ ബിൽഹാമർ എഴുതിയ, ഇംഗ്ലീഷിലത് ഡെസ്റ്റൈൻ ഫോർ ത്രോൺ. എൻ്റെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടെന്ന് തോന്നുന്നു, കണ്ടുപിടിച്ചാൽ ചിലപ്പം കിട്ടും. അത് വായിച്ചാൽ സന്തോഷത്തും കൊണ്ട് ആദ്യം മറന്നു പോകും. ഞാൻ ആ ബുക്ക് വായിച്ചു. വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സകല യുഗങ്ങളുടെ ആ ദൈവദാസൻ രേഖപ്പെടുത്തുകയാണ് എല്ലാ യുഗത്തിൻ്റെയും പദ്ധതി. അവനെ കാലങ്ങളെ നിർമ്മിക്കുന്നു, ലോകത്തെ നിർമ്മിക്കുന്നു, ഈ ഭൂമിയെ മനുഷ്യന് വാസയോഗ്യമാക്കുന്നു, വാസയോഗ്യമാക്കി യുഗങ്ങളെ തിരിച്ചു, യുഗങ്ങളെ തിരിച്ചിട്ട് നോക്കുക ഓരോ യുഗങ്ങൾ വരുന്നത് മുഴുവൻ എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ലക്ഷ്യം അവസാനം ന്യായപ്രമാണ യുഗം വന്നു, അതിൽ കൂടെ ദൈവപുത്രനെ കൊണ്ടുവന്നു. ദൈവപുത്രൻ്റെ മരണപുനരുത്ഥാനം എന്തിനു വേണ്ടിയാണ്? ഒരു സഭയുളവാക്കുവാൻ. അവള് ഈ യുഗങ്ങളുടെ മുഴുവൻ ലക്ഷ്യം, ദൈവത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് ചർച്ച്. അവൻ്റെ പുത്രനൊരു മണവാട്ടി. ഇന്ന് യുഗത്തിൽ ശത്രു വാഴുന്ന ലോകത്തിൽ അവരിവിടെ ആക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ ആത്മീയ പോരാട്ടത്തിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്, അവരെ പരിശീലിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ദേ ആർ ഡെസ്റ്റൈൻ ഫോർ ത്രോൺ. അവർ സിംഹാസനത്തിൽ ഇരിക്കേണ്ടിയവരാണ്. അതിനുവേണ്ടി രാജാക്കന്മാരെ ബാല്യപ്രായത്തിൽ ശീലിപ്പിക്കുന്ന പോലെ ദേ ആർ ട്രെയിൻഡ് ഹിയർ. ഈ ശത്രുവിന്റെ രാജ്യത്തിട്ട് അവരെ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ യുഗങ്ങളുടെ മുഴുവൻ ശ്രദ്ധയെന്ന് പറയുന്നത്, ദൈവത്തിന്റെ കേന്ദ്രമെന്ന് പറയുന്നത് വാസ്തവത്തിൽ സഭയാണ്. യെരുശലേം ലോകത്തിന്റെ കേന്ദ്രമായിരിക്കുന്ന പോലെ ദൈവിക പദ്ധതിയിൽ സഭ അവന്റെ കേന്ദ്രമായിരിക്കുന്നു. ഇവിടെ എടുത്തു പറഞ്ഞു, യെരുശലേം പോലെ നീ മനോഹരമാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മുടെ മനോഹരത്വോട് ചൂണ്ടിക്കാണിച്ചു. പിന്നീട് ആ സൈന്യത്തിന്റെ ഭയങ്കരത്വം ചൂണ്ടിക്കാണിച്ചു. കൊളികളോട് അണിനിരന്ന് യുദ്ധാഭ്യാസം ലഭിച്ച ഭയങ്കരമായ സഭ. ഇത് പറഞ്ഞിട്ട് പ്രിയൻ പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. പ്രിയനാണ് ഇത് പറഞ്ഞെന്ന് നോക്കണം. എന്താ പറയുന്നത്? അഞ്ചാം വാക്യം, നിന്റെ കണ്ണെങ്കിൽ നിന്ന് തിരിക്കുക, അതെന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. യെസ്, ടേൺ അവേ ദൈൻ ഐസ് ഫ്രം മീ ഫോർ ദേ ഹാവ് ഓവർകം മീ. അതെന്നെ കവർന്നു പിടിച്ചിരിക്കുന്നു. ആ സ്നേഹം, ആ പ്രിയൻ അത് പറയണമെങ്കിൽ സ്നേഹത്തിന്റെ കാഠിന്യം അവിടെ കണ്ണിൽ കണ്ടുവെന്നാണ്. അവളുടെ സ്നേഹത്തിൻ്റെ കാഠിന്യം, അവനോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ അഗാധത. നമ്മൾ നേരത്തെ പഠിച്ചു, നേരത്തെ പഠിച്ചില്ലേ, 4:9 പഠിച്ചില്ലേ, എൻ്റെ സഹോദരിയുടെ കാന്തെ നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചു. നോക്കുക, ആ നോട്ടം, വിശ്വാസം, കഴുത്തിലെ മാല, അനുസരണം. ഇപ്പോൾ എടുത്തു പറയുകയാണ്, എന്താ പറയുന്നത്? നിന്റെ കണ്ണിനെ മാറ്റുക, ഫോർ ദേ ഹാവ് ഓവർകം മീ, എന്നെ അത് കടന്നു പിടിച്ചു എന്ന് പറഞ്ഞാൽ അത്ര അവനെ അങ്ങ് അവനെ പിടിച്ചടക്കുന്ന സ്നേഹമാണ് ആ പ്രിയ അവനെ സ്നേഹിക്കുമ്പോൾ. കാരണം അവൻ്റെ പ്രയത്നത്തിൽ അവൻ തൃപ്തനാകുകയാണ്. അവൻ ഈ പ്രവർത്തിച്ചതെല്ലാം എന്തിനാണ്, ഇന്നും പ്രവർത്തിക്കുന്നത് എന്തിനാണ്? വാസ്തവത്തിൽ അവളെ ജീവിതത്തിൽ സ്നേഹമുള്ളവളാക്കി തീർക്കാനാണ്, അവളെ നേടിയെടുക്കാനാണ്, അവളുടെ സ്നേഹം കവർന്നെടുക്കാനാണ്. ആ സ്നേഹം അവന് വാസ്തവമായി കിട്ടുമ്പോൾ അവൻ്റെ കൺമുമ്പിൽ വാസ്തവത്തിൽ ആ സഭ അത്ര സൗന്ദര്യവും അവളുടെ നോട്ടത്തിൽ അവൻ പറയുന്നു, എന്നെ ഭ്രമിപ്പിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം അത്ര വലിയ ആത്മീക സത്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവനത് വഹിക്കുവാൻ കഴിയുന്നതിൽ ഉപരിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്നേഹം അവന് കൊടുത്താൽ യെസ്, അവൻ അതിൽ എത്ര തൃപ്തനായി മാറും. രണ്ടാമതെടുത്ത് അവിടെ തലമുടിയെ കുറിച്ച് പറഞ്ഞു, നിന്റെ തലമുടി ഗലയാതെ മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു. നമ്മൾ നേരത്തെ ഓർത്തില്ലേ, ഗലയാതെ മലഞ്ചെരുവ് 4:2 നമ്മൾ പഠിച്ചതാണ്. ഗലയാതെ മലഞ്ചെരുവ്, സിറിയൻ കൂട്ടുകൾ കറുത്ത് നീണ്ടു കിടക്കുന്ന സിൽക്കിഷ് രോമമുള്ള ഗലയാതെ മലഞ്ചെരുവ്, അത് പക്ഷിച്ചു കിടക്കുന്ന ആടുകൾ. ജെറമ്യാവ് 5:19, മീഖായേഴിൻ്റെ 14 ഗലയാദിലെ പുൽമേടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ഉണ്ടായി. തലമുടി തിരുവചനത്തിൽ എന്തിനെ കാണിക്കുന്നു എന്നുള്ളതും ഓർത്തു, സമർപ്പണത്തെ കാണിക്കുകയാണ്. എന്നാൽ ഇവിടെ നോക്കണം, ഇവിടെ തലമുടി എടുത്തു പറയുമ്പോൾ ദൈവദാസന്മാർ പറയുന്നു, അവളുടെ ശിരസിൽ നിന്ന് വളർന്ന തലമുടി, അവളുടെ ചിന്താഗതിയിൽ നിന്ന് വളർന്നു വന്ന സമർപ്പണം, അവനെക്കുറിച്ചുള്ള അപ്രീസിയേഷനിൽ നിന്ന് കടന്നു വന്ന സമർപ്പണം, അതാണ് ഇപ്പോൾ എടുത്തു പറയുന്നതെന്നാണ്. പിന്നീട് എടുത്തു പറഞ്ഞു, അതോട് ചേർന്ന് നിന്റെ പല്ല് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു. യെസ്, അവയിലൊന്നും മച്ചയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, രോമം കത്തിരിച്ച് കുളിച്ചു കയറി വരുന്ന ആടുകൾ വളരെ പ്രാധാന്യമുണ്ട്. കമ്പിളി രോമം തിരുവനന്തപുരത്തിൽ എന്തിനെ കാണിക്കുന്നു? ജഡത്തിൻ്റെ പ്രതീകം കാണിക്കുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ഈ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുമ്പോൾ കമ്പിളി വസ്ത്രം ധരിക്കാൻ പാടില്ലേ? ജഡീകമായ പുകഴ്ചയും ഒന്നും പാടില്ലേ? നോക്കുക, ഈ ആടുകൾ അങ്ങനെ കുളിച്ചു കയറി വരുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ രോമം കത്തിരിച്ച് കുളിച്ചു കയറി വരുന്നു എന്ന് നേരത്തെ പറയുകയുണ്ടായി, അവരുടെ വിശുദ്ധിയെ കാണിക്കുന്നു. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞത് ആ പല്ലുകളാണ്, കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു, അവയിലൊന്നും മച്ചയായിരിക്കും, ഇരട്ട പ്രസവിച്ചിരിക്കുന്നു. നോക്കുക, ആ പല്ലുകൾ ഇരട്ട പറന്നു എന്നും ആശയം എടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആശയം എടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ? നല്ല ആരോഗ്യമുള്ള പല്ലുകൾ എന്തിനു വേണ്ടിയാണ്? നല്ല കട്ടിയുള്ള ആഹാരത്തെ അതിന് ചവച്ചരച്ച് ഭക്ഷിക്കുവാനായിട്ട് പ്രാപ്തിയായി പല്ലുകൾ കിളുത്തു കഴിഞ്ഞു. പാല് മാത്രം കുടിച്ചിരിക്കുകയല്ലേ, ദൈവജനത്തെ ധാരാളമായി അരച്ച് ചവച്ച് അതിനെ സ്വയമാക്കി വീണ്ടും അയവിറക്കുവാൻ തക്കവണ്ണം അവൾക്ക് വളർച്ച പ്രാപിച്ചപ്പോൾ ആ പല്ലുകൾ രണ്ടിനെ കുറിച്ച് എടുത്തു പറഞ്ഞു. യെസ്, നമ്മൾ നേരത്തെ ചിന്തിച്ചില്ലേ, ടൂത്ത്ലെസ് ക്രിസ്ത്യൻസ്, പാല് കുടിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന പല്ല് വളരാത്ത വിശ്വാസികൾ. എന്നാൽ ഇതിന് വേറൊരു ആശയമുണ്ടെന്ന് എടുത്ത് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആ പല്ലുകളെ കുറിച്ച് അല്ലാതെയും എടുക്കാം. നിന്റെ പല്ല് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു, കുത്തും കോമായും ഇട്ടിട്ട്. ഈ ആശയം എടുക്കാൻ നമ്മളിപ്പോൾ ചിന്തിച്ചാൽ വേറൊരു ആശയമുണ്ട്, അവയിലൊന്നും മച്ചയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. ഈ ആടുകൾ എന്ത് ചെയ്യുന്നു? അവ ഇരട്ട പ്രസവിക്കുന്നതാണ്, അവയൊന്നും മച്ചയായിട്ടിരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവ ഫലം കായ്ക്കുന്നു എന്നാണ്. ഫലം കായ്ക്കുന്നു. 2 Petros 1:5-8 ഇത് നിമിത്തം ഞാൻ തന്നെ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയോടത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രിയോട് സ്നേഹം കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർത്തിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആകില്ല എന്ന് ഇംഗ്ലീഷിൽ വായിച്ചാൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ്സും ബാരനും ആകില്ല. നിങ്ങൾക്ക് ഫലമുണ്ടാകും, നിങ്ങൾ ഫലവത്തായി മാറും. എന്നാൽ ഇത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഫ്രൂട്ട്ലെസ് ആയി പോകും, ഫലമില്ലാത്തവരായി മാറും. അപ്പോൾ വിശുദ്ധന്മാർക്ക് ഫലമില്ലാതെ പോകും. ഫലമില്ലാതെ പോകുന്നതിൻ്റെ കാരണം എന്നാ? കാരണം അവർക്ക് വളച്ചുണ്ടായിട്ടില്ല. ഇവിടെ വായിക്കുന്നു, സകല ഉത്സാഹവും കഴിക്കണം, ഉത്സാഹം കഴിക്കണം, വിശ്വാസികളായി മാറി. വിശ്വാസത്തോടു കൂടെ വീര്യം വേണം, വീര്യത്തോട് പരിജ്ഞാനം വേണം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം വേണം. ഒരു ദൈവദാസൻ പറഞ്ഞു, നോക്കി ഇതെല്ലാം പത്രോസിൻ്റെ അനുഭവമാണ്. പത്രോസിന് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസത്തോടുകൂടി വീര്യമൊന്നുമില്ലായിരുന്നു അല്ലേ. അവനെ ചിലപ്പം പ്രാഗി ആണയിട്ടിട്ടൊക്കെ ഓടിപ്പോയി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം വീര്യം വന്നു. വീര്യം വന്നപ്പോൾ അത് ഇന്ദ്രിയജയവും പരിജ്ഞാനവും ഇല്ലാത്ത വീര്യം, വാളൊക്കെ എടുത്ത് അങ്ങ് വെട്ടുകയാണ്. വെട്ടിയത് ഒരു ചൊവ്വനേരെ പോലും അല്ല വെട്ടിയത്, കഴുത്തിന് വെട്ടിയത് എവിടാ കൊണ്ടത്? കാതിനാ കൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പം പത്രോസിൻ്റെ ഇന്ദ്രിയജയം ഇല്ലാത്തവനായി മാറി. ഇത് ഓരോന്നും പത്രോസിൻ്റെ പരാജയമാണ് കാണിക്കുന്നത്. പത്രോസ് പലതും അനുഭവത്തിൽ നിന്ന് എഴുതിയ, വിശ്വാസമുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പം വീര്യമില്ലാത്തവനായി പോയി, വീര്യമുണ്ടായിരുന്നു, കുറെ കഴിഞ്ഞപ്പം പരിജ്ഞാനമില്ലാതെ പോയി, ഇന്ദ്രിയജയമില്ലാതെ പോയി, ഇങ്ങനെ ഓരോന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പം കർത്താവിനോട് പറഞ്ഞു, നീ യെരുശലേമിൽ പോകരുത്, ക്രൂശിക്കപ്പെടരുത്, ഇതൊക്കെ പരിജ്ഞാനമില്ലാത്ത വാക്കുകളാണ്, കർത്താവ് സാത്താൻ എന്നൊക്കെ വിളിക്കുന്നില്ലേ. അവള് പത്രോസിൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ ഇത് ഓരോന്ന് കൂട്ടണം, വിശ്വാസത്തോടെ വീര്യം, വീര്യത്തോടെ പരിജ്ഞാനം, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയം, ഇന്ദ്രിയത്തോടെ സ്ഥിരത, സ്ഥിരതയോടെ ഭക്തി, ഭക്തിയോടെ സൗഹൃദപ്രീതി. ഇവ നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ, ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ്സും ബാരനും ആകില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫലകരമായി മാറും, ഫ്രൂട്ട്ഫുൾ ആവും. ഇവിടെ നോക്കാം, ശൂനിമയെക്കുറിച്ച് പറഞ്ഞു, അവൾ ഒന്നും അച്ചയായിരിക്കുന്നില്ല, എല്ലാം ഇരട്ട പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾ, സന്താനപുഷ്ടിയുള്ളവരാകുന്നു. അത് പറഞ്ഞാൽ ആത്മീയ ശിശുക്കളെ ജനിപ്പിക്കുവാൻ കഴിയുന്നു. ഓനോസും മറ്റും പറയുന്നില്ലേ, ഒനോസിമോസിനെ കുറിച്ചൊക്കെ പറയുന്നത് തന്നെ ഫിലോമോന്റെ ലേഖനത്തിൽ ഒനോസിമോസിനെ കുറിച്ച്, ഞാൻ തടവിലിരിക്കുമ്പോൾ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനോസിമോസ്. കൊരിന്ത്യർക്ക് പൗലോസ് എഴുതി, നിങ്ങൾക്ക് ഗുരുക്കന്മാരേറെ ഉണ്ടെങ്കിലും പിതാക്കന്മാരേറെ ഇല്ല, ഞാനല്ലോ സുവിശേഷം മൂലം നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്. അവള് ആത്മീയ പിതാക്കന്മാരുണ്ട്. തടവിൽ വെച്ച് പോലും പൗലോസിനും മറ്റും ജന്മം കൊടുപ്പിക്കുവാൻ കഴിഞ്ഞു, ആത്മീയ ശിശുക്കളെ ജനിപ്പിച്ചു. അത്ര ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. കാരണം എന്നാ, തടവിൽ കിടക്കുമ്പോഴും അവൻ്റെ വീര്യം വർദ്ധിക്കുകയാണ്. കിട്ടപ്പെട്ട് കിടക്കുക ചങ്ങലയിൽ, പക്ഷേ അവൻ്റെ വിശ്വാസത്തോടെ വീര്യം ഏറി നിന്നു, പരിജ്ഞാനം ഏറി നിന്നു. ആ തടവിൽ കിടക്കുന്നവരും നമ്മൾ ഒരു ഭാഗത്ത് വായിക്കുന്നു, പത്രോസ് ലേഖനത്തിലല്ലേ വായിക്കുന്നത്, കൈസരുടെ അരമനയിലുള്ളവർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അതിൻ്റെ ഗൗരവം ഓർത്തിട്ടുണ്ടോ? കൈസറുടെ അരമന എന്ന് പറഞ്ഞാൽ സീസറിൻ്റെ അരമനയാണ്. സീസറിൻ്റെ അരമനയിലുള്ളവർ വന്ദനം ചെല്ലണമെങ്കിൽ സീസറിന്റെ അരമനയിൽ വിശ്വാസികൾ ഉണ്ടായി കഴിഞ്ഞു. കാരണം എന്നാ, രണ്ടു കാലം ചങ്ങലയിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പൗലോസിന്റെ. അവരുടെ ഇതനുസരിച്ച് ഓരോ യാമം കഴിയുമ്പോൾ പടയാളികൾ മാറി മാറി വരും കാവൽ നിൽക്കാൻ. യാമങ്ങൾ മാറുമ്പോൾ പടയാളികൾ മാറി വരും. പൗലോസ് അത് തന്നെ അവസരമാക്കി ഉപയോഗിച്ചു, ഈ പടയാളികളോട് സുവിശേഷം പറഞ്ഞു, അവരെ വിശ്വാസത്തിലേക്ക് നയിച്ചു. അവരിൽ നിന്ന് ആ സുവിശേഷം പടർന്നു. അവസാനം കൈസറുടെ അരമനയിൽ ഒരു കൂട്ടം ആളുകൾ ഓ ദൈവജനത്തെ വന്ദനം ചെല്ലുന്നവരായി മാറി. എന്തുകൊണ്ടാണ്? ഹി വാസ് ഫ്രൂട്ട്ഫുൾ. അവൻ തടവിൽ കിടന്നു എന്നുള്ളതല്ല വിഷയം, അവിടെയും അവൻ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. കൈസറുടെ അരമനയുള്ളവരെ വന്ദനം ചെയ്യുവാൻ, സാഹചര്യങ്ങൾക്ക് അതീതമായി ഫലകരമായി മാറുവാൻ ഇടയായി. ഇവിടെ ആ പ്രിയയെക്കുറിച്ച് പറയുമ്പോൾ അവയിലൊന്നും മച്ചയായിരിക്കും, അതെല്ലാം ഇരട്ട പ്രസവിക്കുന്നു, ഫലകരമായി ഒന്നിനെ കുറിച്ച് കാണിക്കുന്നു. ഏഴാം വാക്യത്തിൽ അവളുടെ ജീവന്റെ തുടിപ്പിനെ കാണിക്കുന്നു, നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിൻ്റെ ഉള്ളിൽ മാതളപ്പഴത്തിൻ്റെ കണ്ണം പോലെ ഇരിക്കുന്നു. യെസ്, പൊമിങ്കുറേറ്റ്സ്, ചെന്നികൾ. ഇവിടെ എടുത്ത് പറയുന്നത് ടെമ്പിൾ, അതിനെക്കുറിച്ച് പറയുന്നത് നെറ്റിക്കും ചെവിക്കും ഇടയിലുള്ള ഭാഗമാണെന്നാണ് പറയുന്നത്. ചെന്നി കവിൾ തടമെന്നെടുക്കാം, ഈ ഭാഗമൊക്കെ ചിന്തിക്കാം, അവളുടെ ബുദ്ധി നിലനിൽക്കുന്ന ആ ഭാഗം എന്ന് ചിന്തിക്കാം, അവളുടെ കവിൾ തടമെന്ന് ചിന്തിക്കാം. അതിൽ ഒരു കാര്യം എന്താ, ഈ മാതള നാരകം എപ്പോഴും കാണിക്കുന്നത് സമൃദ്ധമായ ജീവൻ. നമ്മൾ നേരത്തെ ചിന്തിച്ചു, മാതളനാരം മുറിച്ചു വെച്ചാൽ എന്തോ സംഭവിക്കും, നിറച്ചല്ലിയ, നിറച്ച് നീരാണ്, അത് മുഴുവൻ ജീവന്റെ തുടിപ്പിനെ കാണിക്കുന്നു. അവളുടെ കവിൾത്തടങ്ങൾ അതുപോലെ നിൽക്കുന്നതാണ്, ജീവന്റെ തുടിപ്പ് കാണുകയാണ്. യെസ്, സമൃദ്ധമായ ജീവൻ. ഞാൻ നിങ്ങൾക്ക് ജീവൻ, സമൃദ്ധമായ ജീവൻ തരുന്നു, അവൻ്റെ ബഹുത്വത്തിനും സന്തോഷത്തിനും ജീവന്റെ തുടിപ്പ് അവളിൽ കാണുകയാണ്. യെസ്, ക്ഷീണിച്ച് മെലിഞ്ഞ് പട്ടിണി കിടന്ന് ഒട്ടിയ കവിളുകളല്ല പ്രിയയ്ക്ക്, ജീവന്റെ തുടിപ്പുള്ള കവിളുകളാണ്. പ്രിയൻ ആനന്ദപ്രദമായി തീർന്ന കവിളുകൾ, ജീവന്റെ തുടിപ്പ് അവളുടെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞു. അടുത്ത ഭാഗം ശ്രദ്ധിക്കണേ, വളരെ രസകരമായ ഒരു ഭാഗമാണ് എട്ടാം വാക്യം. എട്ടാം വാക്യം, 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകുമാരും ഉണ്ടല്ലോ, എൻ്റെ പ്രാവും എൻ്റെ നിഷ്കളങ്കയുമായ ഉള്ളവ് ഒരുത്തി മാത്രം, അവൾ തൻ്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ച കോമനയുമാകുന്നു. കന്യമാരും അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും, രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും ഉണ്ടല്ലോ, ഇത് വ്യത്യസ്തമായ ആത്മീയ നിലവാരത്തെ കാണിക്കുന്നു, വ്യത്യസ്തമായ ആത്മീയ നിലവാരം. നമ്മൾ വെളിപ്പാട് ദിവസം 2-3 അധ്യായം പഠിക്കുമ്പോൾ നോക്കുക, അവസാനത്തെ 4 സഭ ഇന്ന് നിലനിൽക്കുന്ന സഭയാണ്. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഈ നാല് സഭയിൽ ആദ്യത്തെ മൂന്ന് സഭ ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. എന്നാൽ അവസാനത്തെ നാല് സഭ ഇന്നുണ്ട്, ഇപ്പോഴുണ്ട്. വേണമെന്ന് എടുത്തോ? അത് ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാനൊക്കെ കഴിയുന്ന ഭാഗമാണ്. എഫെസോ സഭ, സ്മുർന്ന സഭ, പെർഗമോ സഭ, ഈ മൂന്ന് സഭകളുടെ പരാജയമാണ് ത്വയതര സഭ ഉണ്ടാകാനിടയായത്. ത്വയതര സഭ അന്ധകാര യുഗത്തിന്റെ സഭയാണ്, റോമൻ സഭ, റോമൻ ചർച്ച്. ആ റോമൻ ചർച്ചിൽ നിന്ന് നവോത്ഥാന സഭയുണ്ടായി. നവോത്ഥാന സഭയും കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവനില്ലാത്ത സഭയായി. എന്താണ്? സർദീസഭ. സർദീസഭ കർത്താവളോട് പറയുന്നുണ്ട്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എന്തെന്നോർത്ത് അത് കാത്തുകൊള്ളുക. അവൾ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എന്താണ്? വിശ്വാസ നീതീകരണമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്നാനത്താൽ വീണ്ടും തന്നെ സംഭവിക്കുമെന്ന് പഠിപ്പിച്ച് രക്ഷിക്കപ്പെടാത്തവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർത്തപ്പോൾ സർദീസഭയോട് പറഞ്ഞു, നിനക്ക് ജീവനുള്ളവൻ്റെ പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാണ്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എന്തെന്നോർക്കണം. അവൾ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് വിശ്വാസ നീതീകരണമാണ്. അത് വിട്ടുകളഞ്ഞു. ഇന്ന് പ്രോട്ടസ്റ്റന്റ് സഭകൾ, യാക്കോബ ഇതുപോലുള്ള സഭകളൊക്കെ ശ്രദ്ധിച്ച് പ്രോട്ടസ്റ്റന്റ് ചർച്ച് ആണെങ്കിലും ജീവനില്ലാത്ത സഭകളായി. രണ്ടാമത്തെ സഭ. മൂന്നാമത്തേത് ഫിലദൽഫിയ സഭ. വചനം കാക്കുന്ന, അവൻ്റെ നാമത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സഭ. ആ സഭയും ഇന്നുണ്ട്. നാലാമത്തെ സഭ ധനാഢ്യർ ആയിത്തീർന്ന ലവോദിക്യ സഭ. ശീതമാനം ഉഷ്ണമാനം അല്ലാത്ത സഭ. ഈ നാല് വേദഭാഗത്ത് നോക്കിയാൽ കർത്താവിൻ്റെ വരവരെയുണ്ട്. രണ്ടാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നോക്കിയേ, 2:22. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്ന ഒരാളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലാക്കിക്കളയും. വലിയ കഷ്ടതയിലാക്കുക എന്ന് പറഞ്ഞാൽ പീഡന കാലഘട്ടം. 3:3, അടുത്ത സഭ. മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, കർത്താവിൻ്റെ മധ്യാകാശ വരവ്. 3:10, ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷകാലം, പീഡന കാലഘട്ടം. 3:16, ഞാൻ വായിൽ നിന്ന് ഉമിണ്ണുകളയും. യഥാർത്ഥ സഭയെടുക്കുമ്പോൾ അവളെ തുപ്പിക്കളയും, പീഡനകാലത്ത് വിട്ടുകളയും. അപ്പോൾ ഈ നാല് സഭകളെ കുറിച്ച് കർത്താവിൻ്റെ വരവിനെ കുറിച്ചും പീഡനകാലത്തെ കുറിച്ചും പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ നാല് സഭകളും കൺകറന്റ്ലി പോവുകയാണ്, ഒരുപോലെ ലോകത്തിൽ ഇന്നും ഉണ്ട്. ലോകത്തിലുള്ള സഭകളെ നമ്മൾ അപഗ്രഥിച്ച് പഠിച്ചാൽ ഇതിലേതെങ്കിലും ഒരു കൂട്ടത്തിൽ വരും മിക്കവാറും. ഇത് ഒരുപോലെ പോവുകയാണ്. എന്നാൽ കർത്താവ് അവിടെ ഏറ്റവും സ്നേഹിച്ചത് ഏത് സഭയാണെന്നറിയാമോ? ഫിലദൽഫിയ സഭയാണ്. ഒരു കുറ്റം അവളോട് പറഞ്ഞില്ലേ? കാരണം എന്നാ? ആ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 3:9 വാക്യം. അവിടെ എന്താ പറയുന്നത്? 3:9, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചെന്നറിയുവാനും സംഗതി വരുത്തും. ആ വാക്യം വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരു പ്രത്യേകത തോന്നും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചെന്നറിയുവാനും സംഗതി വരുത്തും. അവരെ കൊണ്ട് നമ്മുടെ മുന്നേ മുട്ടുകുത്തിക്കുമെന്ന്. ആരാണിത്? എൻ്റെ വചനം നീ കാത്തു, എൻ്റെ നാമം നീ നിഷേധിച്ചില്ലേ? നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, ശരിയാണ്. Yet you have kept my word. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വചനങ്ങളെ കാത്തുകൊള്ളും. അപ്പോൾ ഇന്ന് നമ്മളെക്കുറിച്ചൊക്കെ പലതും പറയും, ലോകം പഴിക്കും, പഴുത് ദുഷികളൊക്കെ പറയും. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഒരിക്കൽ അവർ വന്ന് നിന്റെ കാൽക്കൽ മുട്ടുകുത്തും, ഞാൻ നിന്നെ സ്നേഹിച്ചെന്നു അറിയുവാനിടയാക്കും. യെസ്, കർത്താവ് ഈ സഭയെ ഒരു കുറ്റവും പറഞ്ഞില്ല. എന്നാൽ മറ്റ് സഭകളും നിലനിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ പഠിച്ചു നോക്കിയാൽ കർത്താവിനുള്ള ചില ശേഷിപ്പുകൾ അവിടെയൊക്കെ ഉണ്ട്. അവള് നമുക്ക് ഇനി ഇതൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ സങ്കീർത്തനം 45:9 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. പ്ലൂറലാണ്, രാജകുമാരി ഉണ്ടെന്നല്ല, രാജകുമാരികളുണ്ട്. അപ്പോൾ അവൻ്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. ഇനി നമ്മൾ ഒന്ന് ചിന്തിച്ചേ, ഇവിടെ പറഞ്ഞ വാക്യം ഒന്ന് ചിന്തിച്ചേ. ഉത്തമഗീതം 6:8 വാക്യം, 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും ഉണ്ടല്ലോ. ക്വീൻസ്, കൺകുബിൻസ്, വെർജിൻസ്. ആത്മിക ജീവിതത്തിൽ ഈ മൂന്ന് വിധത്തിലുള്ള വിശ്വാസികളെ കാണാൻ സാധിക്കുന്നു. ഞാനത് വീണ്ടും ഒരു ഭാഗത്തോടെ തെളിയിച്ചേരാം. 1 യോഹന്നാൻ 2:12-14 വായിച്ചാൽ യോഹന്നാൻ പറയുന്നുണ്ട്, എന്താ? പിതാക്കന്മാരെ, ബാല്യക്കാരെ, കുഞ്ഞുങ്ങളെ, മൂന്ന് കൂട്ടം പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2:12-14 മൂന്നും ആത്മീയ നിലവാരത്തിൽ വളർച്ച പ്രാപിച്ച പിതാക്കന്മാര്, ബാല്യക്കാരെ, കുഞ്ഞുങ്ങള്, മൂന്നും വിശ്വാസികളാണ്. പക്ഷേ ആത്മീയ സ്നേഹത്തിൽ അവരുടെ വ്യത്യസ്ത അവസ്ഥയാണ്, വളർച്ചയിലുള്ള വ്യത്യസ്ത അവസ്ഥ. സങ്കീർത്തനം 45:9, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. ഇവിടെ പറഞ്ഞ മൂന്ന് കൂട്ടരും രാജാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു, രാജാവിനോട് ബന്ധപ്പെട്ടതാണ്. ഉദാഹരണമായിട്ട് നമുക്ക് ആദ്യത്തെ എടുത്ത് നോക്കാം, രാജ്ഞികൾ. 60 രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു, 6 മനുഷ്യന്റെ സംഖ്യയാണ്, 10 കൃപയുടെ സംഖ്യയാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടവരുടെ സംഖ്യയെക്കുറിച്ച് നമ്മൾ കണ്ടു. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, 60 യുദ്ധവീരന്മാർ ശലോമോന്റെ പല്ലക്ക് കാവൽ ചെയ്യുന്നു അല്ലേ? 60 തൂണുകളാണ് ആ പ്രാകാരം ഉണ്ടാക്കുവാനായിട്ട് ദൈവമെടുത്ത് അങ്ങനെ ഉപയോഗിച്ചത്, 60. അല്ല, ഇവിടെ രാജ്ഞികൾ എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചേ, വെപ്പാട്ടികളെക്കാട്ടിലും കന്യകമാരെക്കാട്ടിലും ഉന്നതമായൊരു സ്ഥാനമാണ് രാജ്ഞികൾക്കുള്ളത്. രാജാവിനോട് വളരെ അടുത്ത് നിൽക്കുന്നു, രാജകീയ പദവിയോട് അടുത്ത് നിൽക്കുന്നതാണ് ആര്? രാജ്ഞി. എന്നാൽ ഈ രാജ്ഞി എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷപ്രദമായ ഒരു ഭാഗം 45-ാം സങ്കീർത്തനമാണ്. അങ്ങ് പ്രസംഗിക്കാൻ തന്നെ തോന്നും അതെടുത്താൽ. കാരണം സന്തോഷം കൊണ്ടാണ്. 45-ാം സങ്കീർത്തനം ഒരു നിമിഷം നമുക്ക് നോക്കാം. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ടെന്ന് പറയുമ്പോൾ 3 വിധത്തിൽ രാജകുമാരി എന്നുള്ളത് അവിടെ ചിന്തിക്കാം. അതിന്റെ 13-ാം വാക്യം നോക്കിയാട്ടെ. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻകശവനും. അന്തപുരത്തിലെ രാജകുമാരി, ദ കിങ്സ് ഡോട്ടർ എന്നാണ്, കിങ്സ് ഡോട്ടർ. രാജാവിന്റെ പുത്രി ആരാ? രാജ്ഞിയാ. വാസ്തവത്തിൽ രാജാവിന്റെ പുത്രിമാരാരാ? രാജ്ഞികളാ. കിങ്സ് ഡോട്ടർ എന്താ അതിനെ കാണിക്കുന്നേ? നമ്മള് ഒരു രാജാവിൽ നിന്ന് ജന്മം പ്രാപിച്ചതാണ്. യെസ്, നമ്മൾ രാജാവിൽ നിന്ന് ജന്മം പ്രാപിച്ചതാണ്. 16-ാം വാക്യം നോക്കിയാട്ടെ. 16-ാം വാക്യം, നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, സർവഭൂമിയിൽ നീ അവരെ പ്രഭുക്കന്മാരാക്കും. മദർ ഓഫ് എ കിങ്. ഒരു രാജാവിന്റെ അമ്മയാണ് പ്രിൻസസ്. ലോകത്തിൽ അവരെ രാജ്ഞികളാക്കി തീർക്കുന്നു. ഒരു രാജ്ഞിക്ക് പ്രസവിക്കാൻ കഴിയും, അവൾ ജന്മം കൊടുക്കുന്നത് പ്രിൻസസിനാണ്. മദർ ഓഫ് എ കിങ്. 9-ാം വാക്യം നോക്കിയാട്ടെ. 9-ാം വാക്യം, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, വൈഫ് ഓഫ് എ കിങ്. അപ്പോൾ ദ റൈറ്റ് ഹാൻഡ്, നിന്റെ വലത്ത് ഭാഗത്ത്. ഒന്ന് ചിന്തിച്ച സഭയെക്കുറിച്ച്, ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് എ ഹെവൻലി കിങ്. അവൾ, സഭ, ഒരു സ്വർഗീയ രാജാവിന്റെ പുത്രിയാണ്. സഭ സ്വർഗീയ രാജാവിന്റെ പുത്രിയാണ്. 2, ആത്മീക മക്കൾക്ക് ജന്മം കൊടുക്കുന്ന ഒരു രാജമാതാവാണ് അവള്. രാജാവിന്റെ പുത്രന്മാർക്ക് ജന്മം കൊടുക്കുന്ന ഒരു രാജമാതാവാണ് അവള്. ആത്മീകമായി മഹത്വത്തിന്റെ രാജാവായ കർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന രാജകുമാരിയാണ് അവള്. കണ്ടോ, 3 വിധത്തിൽ രാജകുമാരിയാണ്. രാജാവിൽ നിന്ന് ജന്മം പ്രാപിച്ചു, രാജാവിന്റെ പുത്രന്റെ മണവാട്ടിയാണ്, രാജകീയ പുത്രന്മാർക്ക് ജന്മം കൊടുക്കുന്നതാണ്. 45-ാം സങ്കീർത്തനത്തിലെ 3 ഭാഗത്ത് നമ്മളത് കാണുന്നു. നമുക്ക് രാജകീയ പ്രൗഢിയുണ്ട്. ഉത്തമയുഗത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ നമ്മൾ വീണ്ടും അത് ചിന്തിക്കും. നമുക്കപ്പോൾ അത് പെട്ടെന്ന് ഓടി വരണം മനസ്സിലെ. 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലെ പ്രഭുകുമാരി, ഓ പ്രിൻസസ് ഡോട്ടർ, പ്രഭുകുമാരി, ഓ പ്രിൻസസ് ഡോട്ടർ. രാജകീയ പ്രൗഢിയുള്ളവളെ, പ്രഭുത്വമുള്ളവളെ, നമുക്ക് നൽകിയിരിക്കുന്ന രാജകീയ പദവി, പ്രഭുത്വത്തിന്റെ പദവി. നോക്ക്, ആ വിധത്തിലേക്ക് ഉയർന്ന് ഒരു രാജാവിനോടുള്ള ബന്ധത്തിന്റെ പദവികൾ ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആളുകളാണിവർ. രണ്ടാമത് പറഞ്ഞതോ, ഉത്തമയുഗത്തിൽ പറഞ്ഞ രണ്ടാമത് പറഞ്ഞത് വെപ്പാട്ടികൾ, കൺകുബിൻസ്. വെപ്പാട്ടികൾ ആരാണ്? അവർ രാജാവിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഒരു രാജപദവിയിൽ വാസ്തവത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ കൺകുബിൻസ് അല്ലെങ്കിൽ ഇവരാരാണ്? നിയമപരമായിട്ട് മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ. They are bound to the king for the enjoyment of the king only on a legal state spirit. ഒരു നിയമപരമായിട്ട് മാത്രമേ ഈ വെപ്പാട്ടികൾ രാജാവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുള്ളൂ. യാക്കോബിന്റെ ജീവിതത്തിലെടുത്താല് യാക്കോബിന് ബിൽഹ എന്നും സിൽഫ എന്നും പറയുന്ന രണ്ട് വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റാഹേലും ലേയും ഉണ്ടായിരുന്നു. യാക്കോബ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലേയായിരുന്നു. നോക്കി, അവന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. രാജ്ഞി, അവന്റെ ഭാര്യമാരിൽ അവൻ ഏറ്റവും അധികം സ്നേഹിച്ച റാഹേലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യ ഗോളത്തിലും നമ്മൾ നോക്കിയാൽ രാജകീയ പദവിയുടെ പ്രൗഢി അനുഭവിക്കുന്ന, ആ രാജാവിനോട് അടുത്തു നിൽക്കുന്ന പ്രഭുകുമാരിമാരായിട്ടിരിക്കുന്ന വിശ്വാസികളുമുണ്ട്. എന്നാൽ അവന് വേണ്ടി ചില സേവനങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും ഒരു ലീഗൽ ഇതിൽ മാത്രം, ഒരു സ്റ്റാറ്റസ് സ്പിരിറ്റിൽ മാത്രം സേവിക്കുന്ന വിശ്വാസികളുമുണ്ട്. അവർക്ക് വാസ്തവത്തിൽ ആവിധമായ ഒരു സ്വാതന്ത്ര്യം, രാജ്ഞിയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പദപ്രയോഗം നോക്കിയാട്ടെ, അടുത്തായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, അസംഖ്യം കന്യകമാരുമുണ്ട്. ആ പദമൊന്ന് നോക്കിയാട്ടെ, അസംഖ്യം, ഇന്യൂമറബിൾ വെർജിൻസ്, ധാരാളം കന്യകമാരുണ്ട്. ആരാണത്? കന്യകമാർ ആരാണ്? തിരുവേണത്തിൽ വായിക്കുന്നു, ലോകത്തിന്റെ കളങ്കം പറ്റാതെ തന്നെ തന്നെ സൂക്ഷിക്കുന്നവരാണ്. വിശ്വാസകോളത്തിൽ ഒരുപാട് വിശുദ്ധന്മാരുണ്ട്, അവർ പാപമൊന്നും ചെയ്യാതെ തങ്ങളെ തന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്, വിശുദ്ധന്മാരായി ജീവിക്കുന്നു. പക്ഷെങ്കിൽ ഇപ്പോഴും അവള് അവരൊരു രാജിക പദവിലേക്ക് ഉയർന്നിട്ടില്ലേ? രാജാവിനുള്ള ബന്ധത്തിന്റെ മഹത്വം അവർ മനസ്സിലാക്കിയിട്ടില്ലേ? ഒരു രാജിക പ്രൗഢിയിലേക്ക് അവർ ഉയർന്നിട്ടില്ലേ? വേറെ ഒരു കൂട്ടര് ഈ വെപ്പാട്ടികളെ പോലെയാണ്, രാജാവിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നെങ്കിലും രാജകീയ ആ രാജ്ഞിയുടെ പദവിയിലേക്ക് ഉയരുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലേ? യാക്കോബിന്റെ ബില്ലയും സിൽഫയും പോലെ അവർ വെപ്പാട്ടികളാണ്, എന്നാൽ രാജകീയ പദവി, രാജാവിൽ നിന്ന് ജന്മം കൊണ്ട് രാജാവിന് മക്കളെ പ്രസവിക്കുന്ന ഒരു രാജകുമാരന് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്ത അവളുടെ മഹത്വം ഇവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ ഇത് പറഞ്ഞിട്ട് 9-ാം വാക്യം നോക്കി, പരിശുദ്ധാത്മാവിന്റെ ആ പദപ്രയോഗം, എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായുള്ളോ ഒരുത്തി മാത്രം. ഞാൻ വളരെയധികം അർത്ഥം കണ്ട് സന്തോഷിച്ചൊരു വ്യക്തിയാണ്. ഇത് പറഞ്ഞിട്ട് മൈ ഡവ് മൈ അൺഡിഫൈൽഡ് ഈസ് ബട്ട് വൺ, ഇംഗ്ലീഷിൽ വായിച്ചാൽ എങ്ങനെയാണ്, മൈ ഡവ് മൈ അൺഡിഫൈൽഡ് ഈസ് ബട്ട് വൺ, ഇങ്ങനെ വ്യത്യസ്തമായ ആത്മീയ നിലവാരമുള്ളവരുണ്ടെങ്കിലും ബട്ട് ദേ ആർ വൺ, എന്തൊരു പ്രയോഗമാണെന്ന് നോക്കി. അവന്റെ സഭയെ അവൻ മൊത്തത്തിൽ കാണുമ്പോൾ അവൻ ഒന്നായി കാണുന്നു. യാക്കോബിനെ സംബന്ധിച്ച് അവന്റെ മക്കളെല്ലാം ഒന്നാണ് അല്ലേ, 12 മക്കള്, 12 ഗോത്രങ്ങൾ അവരിൽ നിന്ന് ഉത്ഭവിച്ചു അവന്റെ മക്കള്, ഇസ്രായേൽ ഗോത്രത്തെ ജനിപ്പിച്ച മക്കള്. പക്ഷെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, വെപ്പാട്ടികൾ കൂടെ ജനിച്ചവരുണ്ട്. അവൻ ഏറ്റവും സ്നേഹിച്ച റാഹേലി ജന്മം കൊടുത്തതുണ്ട്, അവൻ അത്രയും സ്നേഹിക്കാത്ത ലേഹ ജന്മം കൊടുത്തവരുണ്ട്. പക്ഷെ അവരെല്ലാവരും ആ കൂട്ടത്തിൽ പെടുന്നു, യാക്കോബിന്റെ കുടുംബം. അങ്ങനെയാണെങ്കിലും യാക്കോബിന്റെ കുടുംബം എന്ന് പറയുമ്പോൾ അതൊന്നാണ്. ഓക്കെ, ആത്മീക അളവിലും തോതിലും വ്യത്യസ്തമാണ്, വ്യത്യസ്ത സഭാവിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവിന്റെ സഭ എന്ന് പറയുമ്പോൾ എന്താണ്? ബട്ട് വൺ. യെസ്, കർത്താവ് അത് പറഞ്ഞ പദപ്രയോഗം നോക്കിയേ, എന്തൊരു പ്രയോഗമാണ്. മൈ ഡവ് മൈ അൺഡിഫൈൽഡ് ഈസ് ബട്ട് വൺ. നമ്മൾ 1 കൊരിന്ത്യർ 12:13 വളരെ മനോഹരമായിട്ട് അത് വായിക്കുന്നു, യവനന്മാരോ യഹൂദന്മാരോ സ്വതന്ത്രന്മാരോ ദാസന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ, ഒരേ ആത്മാവിൽ സ്നാനമേറ്റ് ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഈ സത്യം വചനത്തിൽ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എവിടെയാ പഠിപ്പിക്കുന്നത്? വൺ ബോഡി, വൺ ഫ്ലോക്ക്, വൺ ടെമ്പിൾ, വൺ ഗാർഡൻ, വൺ ഹൗസ് ഹോൾഡ് അല്ലേ. ഒരു ശരീരം, ഒരു ആട്ടിൻകൂട്ടം, ഒരു ആലയം, ഒരു തോട്ടം, ഏകവചനത്തിൽ ഉപയോഗിച്ചു, ഒരു ഭവനക്കാരെ, ഇങ്ങനെ ആ ദൈവജനത്തിന്റെ ആ ഒരുമ ഒന്നിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞപ്പോൾ ആ സർവ്വലോക സഭയാണ് കർത്താവ് പറഞ്ഞത്. ഐ വിൽ ബിൽ മൈ ചർച്ച്. ലോക്കൽ ചർച്ചിനെ കുറിച്ചല്ല പറഞ്ഞത്, ആ യൂണിവേഴ്സൽ ചർച്ച്, സർവ്വലോക സഭയെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ആ സഭയ്ക്ക് അവൻ കൊടുത്ത പേര് നോക്കിയാട്ടെ, ഡൗ ആൻഡ് അൺഡിഫൈൽഡ്. ഡൗ, അവരുടെ ലക്ഷ്യം, പ്രാവിനെ കുറിച്ച് നമ്മൾ സിംഗിൾനെസ് ഓഫ് ദ റൈസ് ഫോർ ക്രൈസ്റ്റ്, കർത്താവിന് വേണ്ടിയുള്ള ആ പ്രാവിന്റെ ദർശനം, നിഷ്കളങ്ക. യെസ്, കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, നമ്മളെ തന്നെ സന്നയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കുവാൻ അവൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി നമുക്ക് നോക്കാം, എന്നിട്ട് എടുത്തു പറഞ്ഞു, അവൾ തന്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയുമാകുന്നു. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ച്ചു. രാജ്ഞികൾ വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും. എന്താ ഒന്ന് ചിന്തിച്ചു നോക്കിയേയും, സ്നാപയോഹന്നാൻ പറഞ്ഞത് എന്താണ്? യോഹന്നാൻ 3:29 പഴയ നിയമ വിശുദ്ധന്മാർ മണവാളന്റെ സ്നേഹിതന്മാരാണ്. ആ സ്ഥാനമാണോ ഒരു മണവാട്ടിക്കുള്ളത്? പുതിയ നിയമ വിശുദ്ധന്മാർ ആരാണ്? അവന്റെ മണവാട്ടിയാണ്. പഴയ നിയമ വിശുദ്ധന്മാർ മണവാളന്റെ സ്നേഹിതന്മാരാണ്. അവർക്കൊന്നും ഈ ഭാഗ്യം കിട്ടിയില്ല, മറ്റൊരു യുഗത്തിലും ഉള്ളവർക്ക് ഈ ഭാഗ്യം കിട്ടിയില്ല. ഇവിടെ വായിക്കുന്നു, അവൾ തന്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾ കോമനയുമാണ്. മീതയുള്ള എരിശിലേമാണ് നമ്മുടെ അമ്മയെന്നുള്ളത് നേരത്തെ പഠിച്ചു, ഗലാത്യർ 4:26. കൃപയുടെ കരവലയത്താൽ രക്ഷിക്കപ്പെട്ടവരും, ആ രക്ഷിക്കപ്പെട്ടവർക്ക് വാസ്തവത്തിൽ മീതയുള്ള എരിശിലേം അമ്മയാണ്. അവൾക്ക് നമ്മൾ വായിക്കുന്ന എന്താ, ദ ചോയ്സ് വൺ ഓഫ് ഹെർ, ഓൺലി വൺ ഓഫ് ഹെർ മദർ, ദ ചോയ്സ് വൺ ഓഫ് ഹെർ. ഏറ്റവും വലിയ പദവി, ഏറ്റവും വലിയ പദവി. പുതിയ നിയമസഭ എബ്രായലേഖനം 12:26 അവിടെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. ആദ്യജാതന്മാർ, അതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം ആദ്യജാതന്മാർക്ക് വലിയ പദവിയാണ് അല്ലേ, വസ്തുക്കൾ ഭാഗിക്കുമ്പോൾ ഇരട്ടി പങ്ക് കൊടുക്കുന്നു ആദ്യജാതന്മാർക്ക്. ആദ്യജാതന്മാരുടെ സഭ, പുതിയ നിയമസഭ, എന്താണ് പുതിയ നിയമസഭ? എഫേസർ 1:23 എന്താ വായിക്കുന്നത്? എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായി സഭ. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ, എഫേസർ 1:23, എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന, സകലവും നിറയ്ക്കുന്നത് കർത്താവാണ്, പക്ഷെ അവന്റെ നിറവ് എന്താണ്? അവന്റെ സഭയാണ്. യെസ്, സഭയെ ക്രിസ്തുവിന്റെ ഫുൾനെസ്സായി പറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ നിറവെന്ന് പറയുന്നത് അവന്റെ സഭയാണ്, സകലവും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ സഭ, എഫേസർ 1:23. അവൾ ആ സഭയുടെ മഹത്വം ഓർത്തെ, എല്ലാവരും അവളെ കുറിച്ച് വാഴ്ത്തുമെന്നാ പറയുന്നത്. സകലരും അവളെ കുറിച്ച്, കന്യകുമാരും അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും, വെപ്പാട്ടികളും അവളെ പുകഴ്ത്തും. യെസ്, അവളുടെ മഹത്വം മറ്റുള്ള യുഗങ്ങളിലുള്ള വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ വലിയ പദവിയാണ് പുതിയ നിയമ വിശുദ്ധന്മാർക്ക് ലഭിച്ചത്. അവരൊന്നാണ്, ഏറ്റവും വലിയ സ്നേഹം അനുഭവിക്കുന്ന ഓമനയാണ്, അവരൊന്നായി ദൈവസന്നിധിയിൽ നിൽക്കുന്നു. നമുക്ക് അത് കഴിയുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു വാക്യം 10:11 കാണുന്നു. ഒന്ന് നോക്കിയേ സഭയുടെ മഹത്വം. 10 ഇവിടെ നോക്കുന്നു: അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവളാർ? ആരാ ഇത് പറയുന്നത്? ഇവളെ നോക്കി ആരാണ് ഈ പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്നു ദൂതന്മാരായിരിക്കും. നമ്മൾ തിരുവചനത്തിൽ ചില വാക്യങ്ങൾ നോക്കാം. 1 Petrus 1:12, 1 Petrus 1:12, ദൂതന്മാരായിരിക്കും എന്ന് ചിന്തിപ്പാൻ കഴിയും. കാരണം 1 Petrus 1:12 നമ്മളിങ്ങനെ വായിക്കുന്നു: തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് അത്ര തങ്ങളെ ശുശ്രൂഷ ചെയ്തതെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സുവിശേഷം അറിയിച്ചവർ ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന് വരുന്ന കഷ്ടവും പിൻവരുന്ന മഹിമയെക്കുറിച്ചും പ്രവാചകന്മാർ പ്രവചിച്ചു. അവർക്കായിട്ടല്ല എന്നുള്ളത് മനസ്സിലായി. പിൻവരുന്ന മഹിമ, കർത്താവിന് വരുന്ന കഷ്ടവും പിൻവരുന്ന മഹിമയെക്കുറിച്ചും. 11 അവരുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടുന്ന കഷ്ടങ്ങളും പിൻവരുന്ന മഹിമയെ മുമ്പുകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ള എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അത് തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ വരുന്ന മഹിമയൊക്കെ അവർക്ക് വേണ്ടിയല്ല, പഴയ നിയമ വിശുദ്ധന്മാർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളത് മനസ്സിലായി. അവന്റെ മരണം മൂലം വരുന്ന മഹിമ, നമ്മൾ യാഗങ്ങൾ പഠിച്ചപ്പോൾ അത് പഠിച്ചില്ലേ? അകൃത്യാഗത്തെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചില്ലേ? അവന് അതിന്റെ ഫലമായി പിൻവരുന്ന മഹിമ, അതിലേക്ക് ഇവിടെ പത്രോസ് രേഖപ്പെടുത്തുന്നു. അതിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു, അവരാഗ്രഹിക്കുകയാണ്. ഈ കർത്താവിന്റെ മഹത്വം എന്താണെന്ന് ഈ വെളിപ്പെടുത്തിയ വസ്തുതകൾ ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. എങ്ങനെയുള്ള ദൈവദൂതന്മാർ? എഫേസർ 3:10 നോക്കിയേ. എഫേസർ 3:10 ഓ പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ചു ചോദിക്കുക വാക്യം, അങ്ങനെ ഇപ്പോൾ, നൗ, ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യം എന്ത്? സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുതമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവ് യേശുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം ശബമുഖാന്തരം അറിവായി വരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രകടനം, ദൈവത്തിന്റെ നിത്യ ഉദ്ദേശത്തിന്റെ ആ വലിപ്പമൊക്കെ ഈ വാഴ്ചകളും അധികാരങ്ങളും സഭയെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയിൽ കൂടെ അവർക്ക് വെളിപ്പെടുകയാണ്. അപ്പോൾ സഭയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്? ദൂതന്മാർ. ഈ വചനം അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ സാധ്യമല്ല. പത്രോസ് രേഖപ്പെടുത്തി അതിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തി വാഴ്ചകളും അധികാരങ്ങളും ഈ ബഹുതമായ ജ്ഞാനം പഠിക്കുവാൻ സഭയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. യെസ്, വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് 1 Corinthians 11:10 ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാലക്ഷ്യം ഉണ്ടായിരിക്കണം. മലയാളത്തിൽ വായിച്ചാൽ അത് അർത്ഥം പിടികിട്ടിയില്ല. അവിടെ വായിക്കുന്നു: ആൻഡ് ബിക്കോസ് ഓഫ് ദ ഏഞ്ചൽ ദ വുമൺ ഓട്ട് ടു ഹാവ് എ സൈൻ ഓഫ് അതോറിറ്റി ഓവർ ഹെർ ഹെഡ്. ദൂതന്മാരെ ആദരിച്ച സ്ത്രീകൾക്ക് തലയിൽ ഒരു ശിരോവസ്ത്രം ഉണ്ടായിരിക്കണം. ദൂതന്മാരെ ആദരിച്ചെന്തിനാ ശിരോവസ്ത്രം? ദൂതന്മാര് വാസ്തവത്തിൽ സഭയെ നോക്കുമ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, സഭ കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പഠിക്കുവാൻ, ഭർത്താവിന് ഭാര്യ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അവൾ ശിരോവസ്ത്രം അണിയുമ്പോൾ മനസ്സിലാക്കുന്നത് പോലെ സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പഠിക്കുക എന്ന് മാത്രമല്ല, ദൂതന്മാരെ ഓർത്തിട്ട് സ്ത്രീ അങ്ങനെ ഭർത്താവിന് കീഴ്പ്പെടണമെന്നൊരാശയം ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് വിട്ടിട്ട് ഇവിടെ ചിന്തിക്കാം. ഇങ്ങനെ ബഹുതമായ ജ്ഞാന സഭയിൽ കൂടെ വെളിപ്പെടുമ്പോൾ ദൂതന്മാരവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പോരാഞ്ഞിട്ട് Ephesians 2:6-7 Ephesians 2:6-7 ഇതൊക്കെ പോരാഞ്ഞിട്ട് അവന്റെ കൃപയുടെ അത്യന്ത ധനം, ദ എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് ഗ്രേസ്, അത് നമ്മളിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. വരുന്ന യുഗത്തിൽ ദൈവകൃപ എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് ജീവികളെ, ദൂതന്മാരെയൊക്കെ വിളിച്ചേച്ച് പറയും, ഇങ്ങോട്ട് നോക്കിക്കോളാൻ പറയും. അപ്പം ദൈവകൃപയുടെ വലിപ്പം അങ്ങോട്ട് കാണിക്കാൻ ഞാനത് വായിക്കുമ്പോഴൊക്കെ മെഫിബോശത്തിനെ ഓർക്കും. മെഫിബോശത്തിനെ ദാവീദ് തിരഞ്ഞെടുക്കുന്നു. എന്തിനാ തിരഞ്ഞെടുക്കുന്നത്? ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ ദയ കാണിപ്പാൻ. He wanted to demonstrate the grace or mercy of God. അങ്ങനെ ശത്രു കുടുംബത്തിൽ ജനിച്ച മെഫിബോശത്തിനെ തപ്പിയെടുത്തു. ദാവീദിനെ സംബന്ധിച്ച് കുരുടന്മാരെയും മുടന്തന്മാരെയും വെറുപ്പാണ്. ഇപ്പം കിട്ടിയവൻ എങ്ങനെയാ? രണ്ടു കാലം മുടന്തുള്ളവനാണ്. ശത്രു കുടുംബത്തിൽ ജനിച്ചവനാണ്, രണ്ടു കാലം മുടന്തുള്ളവനാണ്. ദാവീദിൻ്റെ കരുണയ്ക്ക് ഒരിക്കലും അർഹതയില്ല. പക്ഷെ ദാവീദ് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കിട്ടിയത് ഇവനെയാണ്, ഒരിക്കലും കരുണയ്ക്ക് അർഹതയില്ലാത്തവനെയാണ്. അവനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ അപ്പൻ്റെ നിലം തിരികെ കൊടുക്കുന്നു. അവൻ ഉറപ്പ് കൊടുത്തു, നീ ഭയപ്പെടണ്ട. അവന് ദാസന്മാരെ കൊടുത്തു. ഇതെല്ലാം പോരാഞ്ഞിട്ട് പറഞ്ഞു, നീ എന്നും എൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം. ദാവീദ് അവനെ തിരഞ്ഞെടുത്തിട്ട് ദൈവത്തിൻ്റെ ദയ അവനിലൊക്കെ കാണിക്കുകയാണ്. പിതാവ് നമ്മളെ തിരഞ്ഞെടുത്തു, അവൻ്റെ ശത്രുക്കളായി ജീവിച്ചോ, അവനോട് പുറന്തിരിഞ്ഞ് നടന്നവർ, നമ്മൾ അശുദ്ധര്, ദുർമാർഗികൾ, നമ്മൾ ദൈവത്തിന് കൊള്ളരുതാത്തവരായി ജീവിച്ചു. നമ്മളെ തിരഞ്ഞെടുത്ത്, ഒരിക്കലും കൃപയ്ക്ക് അർഹതയില്ലാത്ത നമ്മളെ തിരഞ്ഞെടുത്തു. ദൈവകൃപ എന്തെന്നുള്ളത് ഇനിയും വരുന്ന കാലങ്ങളിൽ അങ്ങോട്ട് കാണിക്കാൻ പോവാ. അപ്പൊ ദൈവം തൻ്റെ കൃപയെ അങ്ങോട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിലേ എന്തായിരിക്കും അതിൻ്റെ വലുപ്പം? നമുക്ക് അലക്സാണ്ടറിൻ്റെ കഥ അറിയാമല്ലോ അല്ലേ? ആ പിച്ചക്കാരനടുത്ത് വന്ന് രണ്ട് സ്വർണ്ണ നാണയം ചോദിച്ചു അവൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട്. അലക്സാണ്ടർ പറഞ്ഞു അവൻ്റെ പടയാളികളെ ആ സ്വർണ്ണ നാണയം ഇരിക്കുന്ന പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. നിന്റെ തുണി വിരിക്കാൻ പറഞ്ഞു. ഒരു കൈ വാരിയിട്ടു, രണ്ട് കൈ വാരിയിട്ടു, മൂന്ന് കൈ വാരിയിട്ടു. ഈ മനുഷ്യൻ, അവൻ അത്ഭുതസപ്തനായി നിന്ന് അലക്സാണ്ടറിനോട് മതി എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അലക്സാണ്ടറിനോട് പറഞ്ഞു, അലക്സാണ്ടർ പറഞ്ഞു, എന്നാ നിനക്കിത് മതിയായിരിക്കാം. അലക്സാണ്ടറിന് അത് ചേരുന്നതല്ലേ. അവൻ്റെ കൃപ നമ്മളിൽ അങ്ങോട്ട് കാണിക്കാൻ പോകുമ്പോളേ എന്തവായിരിക്കും എന്ന് ഓർത്തേ. നമ്മൾ പറയും മതി കർത്താവേ എന്ന് പറയും. നമ്മൾ കർഗതയില്ലാത്തതെല്ലാം അങ്ങോട്ട് തരികയാണ്. കൃപയുടെ അത്യന്ത ധനം വരും കാലങ്ങളിൽ കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെയും കൃപയുടെയും കരുണയുടെയും കരുതലിൻ്റെയും അനാദി നിർണയങ്ങൾ ഇന്ന് സഭയെ നോക്കി ദൂതന്മാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന യുഗങ്ങളിലും അവർ പഠിക്കാൻ പോവുകയാണ് കൃപയുടെ അത്യന്ത ധനം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ സാധാരണ പറയുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്. ഒരു കലാകാരന് പെയിൻറ്റും ഒക്കെ ഉണ്ട്, അവന് നല്ലപോലെ ഒന്ന് പടം വരയ്ക്കണമെന്ന് അവൻ്റെ മനസ്സിൽ തോന്നി. ഒരു ആർട്ടിസ്റ്റ്, അവൻ ഇനിയും വേണ്ടത് എന്താ? ബ്രഷുണ്ട്, പെയിൻറ്റൊക്കെ ഉണ്ട്, അവനൊരു ക്യാൻവാസ് കഷ്ണം വേണം, ഒരു പ്രതലം വേണം. എന്തിനാ? ആ കരവരുതൊന്ന് കാണിപ്പാൻ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കൃപയുടെ വലിപ്പം പ്രദർശിപ്പിക്കുന്ന ക്യാൻവാസ് കഷണങ്ങളായി നമ്മൾ തീരാൻ പോവുകയാണ്. യെസ്, നമുക്ക് ചിന്തിക്കാനൊക്കില്ല അതിൻ്റെ വലിപ്പം. അത്ര വലിയ കൃപയുടെ വലിപ്പം നമ്മൾ കാണാൻ പോവുകയാണ്. അവൾ ഇന്നും വാസ്തവത്തിൽ നമ്മളെ ദൂതന്മാർ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നോക്കുക, അവർ ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ ചോദിക്കുന്നത്? ഒന്നാമത് അരുണോദയം പോലെ ശോഭ. നാല് കാര്യങ്ങൾ അവിടെ പറയുന്നത്. അരുണോദയം പോലെ ശോഭ, ലുക്കിംഗ് ഫോർ ദസ് ദ മോർണിംഗ്. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ, ഹു ഈസ് ദിസ് ദാറ്റ് ഗ്രോസ് ലൈക്ക് ദ ഡോൺ. ആരാണിത്? ഈ പ്രഭാതം പോലെ ശോഭ ഉദിച്ചു വരുന്ന ഇവൾ ആരാണ്? അതാണ് അതിന്റെ ശരിയായിട്ടുള്ള ആശയം. അരുണോദയം പോലെ, ഹു ഈസ് ദിസ് ദസ് ഗ്രോസ് ലൈക്ക് ദ ഡോൺ, പ്രഭാത വെളിച്ചം പോലെ അതിങ്ങനെ ഉദിച്ചു വരുന്ന ഇവൾ ആരാണ്? സഭ ആരായിരുന്നു? ആദമിൽ പാപത്തിൽ കറുത്തവളായിരുന്നു. കൃപയങ്ങോട്ട് അവളിൽ പകർന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവളിലുള്ള വെളിച്ചം അസ്തമിക്കുകയാണോ? അല്ല, ഒരു പ്രഭാതത്തിൻ്റെ ആ പ്രകാശം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നോ സംഭവിക്കും? പ്രഭാത കിരണങ്ങൾ പൊട്ടിവിടർന്നാൽ പിന്നെന്തോ സംഭവിക്കും? ആ പ്രകാശം ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കും അല്ലേ, കൂടിക്കൂടിക്കൊണ്ടിരിക്കും. സദൃശ്യവാക്യം 4:18 വായിച്ചേ. സദൃശ്യവാക്യം 4:18. ഓ പ്രൈസ് ദ ലോർഡ്. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികമായി ശോഭിക്കുന്നു. ഒരു നീതിമാന്റെ ശോഭ അത് അസ്തമിക്കുകയല്ല. തിരുവചനത്തിൽ പറയുന്നു നട്ടുച്ചവരെ അതിങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നീതിമാന്റെ ശോഭ, അവന്റെ പ്രകാശം. ഇവിടെ ചോദിക്കുകയാണ് അവളെ കുറിച്ച്, ഈ പ്രഭാതത്തിന്റെ ശോഭ പോലെ. Who is this that grows like the dawn? പ്രഭാത വെളിച്ചം അങ്ങോട്ട് ഉദിച്ചിട്ട് ആ പ്രഭാതം ഇങ്ങനെ ഉദിച്ചുദിച്ച് അതിന്റെ പ്രകാശം ഉദിച്ച് ഉയരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ പാതയിൽ പ്രകാശത്തിന്റെ അസ്തമനമല്ല ഉണ്ടാകുന്നത്, ഉച്ച സമയത്ത് അത്യുഷ്ണമായ വെളിച്ചം പകരുന്നത് വരെ നമ്മളിൽ അത് ഉദിച്ചുകൊണ്ടിരിക്കും. ആ പ്രകാശം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊളോസ് റോമിന്റെ 12:13 വാക്യത്തിൽ വായിക്കുന്നു, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇരുട്ടിന്റെ അധികാരത്തെ നമ്മളെ വിടുവിച്ചു എന്തിനു വേണ്ടി? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. എത്ര മനോഹരമാണെന്ന് നോക്കി, സഭയെ നോക്കുമ്പോൾ സ്വർഗീയ ദർശനത്തിൽ പിതാവിന്റെ രാജ്യത്തിൽ അവളെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവൾക്ക് ദൈവകൃപ ലഭിച്ചു, അവളുടെ ഉള്ളിലേക്ക് സുവിശേഷം കടന്നു വന്നു, അവളിലെ പ്രകാശം ഉദിച്ചു. ആ പ്രകാശം ഇങ്ങനെ വർദ്ധിക്കുകയാണ്, നട്ടുച്ചയുടെ പ്രഭാതം വരെ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിലൊക്കെ അങ്ങനെ അല്ലേ? നമ്മളിൽ ഉദിച്ച പ്രകാശം കുറയുകയാണോ? അല്ല, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നീതിമാന്മാരുടെ പ്രകാശം. എത്ര മനോഹരമാണ്! ഇനി പിതാവിൻ്റെ രാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് വായിക്കുന്നുണ്ട്, അരുണോദയം പോലെ ശോഭയും, രണ്ടാമത് എടുത്ത് പറഞ്ഞു, ചന്ദ്രനെ പോലെ സൗന്ദര്യം. ചന്ദ്രനെ പോലെ സൗന്ദര്യം, ചന്ദ്രനെ പോലെ സൗന്ദര്യം എന്താണ്? എടുത്തു പറഞ്ഞിട്ട് അടുത്തായിട്ട് പറഞ്ഞു, ചന്ദ്രൻ അതിൻ്റെതായ വെളിച്ചമില്ലേ? ചന്ദ്രൻ സ്വയമായി പ്രകാശിക്കുന്ന ഒരു ഗോളമല്ല, എന്നാൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യനോടുള്ള ബന്ധത്തിലാണ് ആ പ്രകാശം വരുന്നത്. സൂര്യന്റെ ശോഭ അത് പ്രതിഫലിപ്പിച്ചുകൊണ്ട് അന്ധകാരപൂർണമായ ലോകത്തിന് അത് പ്രകാശം കൊടുക്കുകയാണ്. നമുക്ക് 1:16 വായിച്ചാൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം സൃഷ്ടിച്ചു. ഒന്ന് ശ്രദ്ധിച്ചേ ആ വാക്യം, പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെ, ആ രണ്ട് വെളിച്ചത്തെ പറഞ്ഞിരിക്കുന്ന രണ്ട് വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയെന്ന. വചനത്തിൽ രണ്ട് വാക്യം ശ്രദ്ധിച്ചാൽ, യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മത്തായി 5:14, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. രണ്ട് വലിയ വെളിച്ചം, ഞാൻ ലോകത്തിന്റെ വെളിച്ചം, യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിന്റെ വെളിച്ചം, മത്തായി 5:14, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ, ആസ് ലോങ് ആസ് ഐ ആം ഇൻ ദിസ് വേൾഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. വലിയ വെളിച്ചം. അവൻ സ്വർഗത്തിലേക്ക് പോയി, അവന്റെ ശോഭ നമ്മുടെ മുഖത്തിൽ അടിച്ചിട്ട് ചന്ദ്രൻ പ്രകാശം കൊടുക്കുന്ന പോലെ നമ്മൾ ഇന്ന് അന്ധകാരപൂർണമായ ലോകത്തിൽ വെളിച്ചം കൊടുക്കുക. ഇവിടെ ചോദിക്കുകയാണ്, ചന്ദ്രനെ പോലെ നീ സൗന്ദര്യമുള്ളവളാണ്. കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഞാൻ മൂന്നാമതെടുത്ത് പറഞ്ഞു, സൂര്യനെ പോലെ നിർമ്മലതയുള്ളവളാണ്. ക്ലിയർ ആസ് ദ സൺ, പ്യുർ ആസ് ദ സൺ. പിതാവിന്റെ രാജ്യത്തിൽ നമ്മൾ ഏത് വിധമായിരിക്കും? വിതൗട്ട് എനി സ്പോട്ട്. ആ സൂര്യനിലേക്ക് നോക്കുവാൻ നഗ്നനേത്രങ്ങൾക്ക് സാധ്യമല്ലേ? മത്തായി 13:43 ഒന്ന് വായിച്ചേ. മത്തായി 13:43, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ നമ്മൾ പ്രകാശിക്കും. പിതാവിന്റെ രാജ്യത്തിൽ നമ്മൾ സൂര്യനെ പോലെ പ്രകാശിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട, നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, നമ്മളെ കുറിച്ച് പറഞ്ഞു നോക്കിയേ, നമ്മുടെ ശോഭ ഇന്ന് ഉദിക്കുകയാണ്, അരുണോദയം പോലെ. ആസ് ദ ഡോൺ ഇറ്റ് ഗ്രോസ്. ഇരുട്ടുള്ള സമയം സൂര്യന്റെ പ്രകാശം നമ്മളിൽ അടിച്ചിട്ട് നമ്മളൊരു ചന്ദ്രനെ പോലെ പ്രകാശം ഇരുട്ടുള്ളവർ കൊടുക്കുകയാണ്. നമ്മളൊരിക്കൽ പിതാവിന്റെ രാജ്യത്തിൽ വരുമ്പോൾ സൂര്യനെ പോലെ നമ്മൾ ശോഭിക്കും. നമ്മൾ വായിക്കുന്നു, നാം അവനെ കാണുമ്പോൾ അവനെ പോലെ ആയിത്തീരും. അവനെങ്ങനെയുള്ളവനാ? സൂര്യനെ പോലെ മുഖമുള്ളവനാ, സൂര്യനെ പോലെ ശോഭയുള്ളവൻ. അവനെ കാണുമ്പോൾ നമ്മൾ അവനെ പോലെ ആയിത്തീരും. നാലാമത് എന്താ പറഞ്ഞത്? കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര. ചർച്ച് ഇൻ റിലേഷൻ ടു ഇറ്റ്സ് എനിമീസ്. ശത്രുവിനോടുള്ള ബന്ധത്തിൽ ആ സഭ എന്തായിരിക്കുന്നു? നമ്മളതിപ്പോഴും പഠിച്ചതാണ്, സ്വമേധയായി അർപ്പിക്കപ്പെട്ട അവൻ്റെ ജനം, അവൻ്റെ സൈന്യമാണ്, ആ കൊടിക്കീഴിൽ അണിനിരുന്ന സൈന്യമാണ്. നമ്മളതിനെക്കുറിച്ച് പഠിച്ചു. ഇത് പറഞ്ഞിട്ട് ഉടനെ 11-ാം വാക്യം നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു കാര്യം അവിടെ കാണാം. എന്താ? ഞാൻ തോട്ടത്തിനരികെയുള്ള സസ്യങ്ങളെ കാണേണ്ടതിനും മുന്തിരിവള്ളി തളിർക്കുകയും മാതളനാറും പൂക്കുകയും ചെയ്തു എന്ന് നോക്കേണ്ടതിനും അക്രോത്ത് തോട്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അക്രോത്ത് തോട്ടം, ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. ഐ വെന്റ് ഡൗൺ ഇൻ ടു ദ ഗാർഡൻ ഓഫ് നട്ട്സ്. അക്രോത്ത് തോട്ടം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഗാർഡൻ ഓഫ് നട്ട്സ് എന്നാണ്. നട്ട്സ്, പറങ്കണ്ടിയും ഒക്കെ ഉണ്ടല്ലോ, ബദാമണ്ടി, ബോധനണ്ടി. ഐ വെന്റ് ഇൻ ടു ദ ഗാർഡൻ ഓഫ് നട്ട്സ് ടു സീ ദ ഫ്രൂട്ട് ഓഫ് ദ വാലി ആൻഡ് ടു സീ വെദർ ദ വൈൻ ഫ്ലറിഷ് ആൻഡ് ദ പ്രോമിഗ്രേറ്റ്സ് ബഡഡ്. ഇവിടെ മലയാളത്തില് തോട്ടത്തിന് അരികെയുള്ള സസ്യങ്ങളെ കാണുന്നതിന് പോയെന്ന, അങ്ങനെയല്ല. ഐ വെന്റ് ഇൻ ടു ദ ഗാർഡൻ ഓഫ് നട്ട്സ് ടു സീ ദ ഫ്രൂട്ട് ഓഫ് ദ വാലി ആൻഡ് ടു സീ വെദർ ദ വൈൻ ഫ്ലറിഷ് ആൻഡ് ദ പ്രോമിഗ്രേറ്റ്സ് ബഡഡ്. തോട്ടിനരികത്തൊന്നല്ല വാസ്തവത്തിൽ, അതിന്റെ മലയാളത്തിലെ 11-ാം വാക്യം, ഐ വെന്റ് ഇൻ ടു ദ ഗാർഡൻ ഓഫ് നട്ട്സ്. അവൻ തോട്ടത്തിനകത്തോട്ട് പോയെന്ന്. ഐ വെന്റ് ഇൻ ടു ദ ഗാർഡൻ ഓഫ് നട്ട്സ് ടു സീ ദ ഫ്രൂട്ട് ഓഫ് ദ വാലി ആൻഡ് ടു സീ വെദർ ദ വൈൻ ഫ്ലറിഷ് ആൻഡ് ദ പോമിഗ്രേറ്റ്സ് ബഡഡ്. അങ്ങനെയാണത്. ടു സീ ദ ഫ്രൂട്ട് ഓഫ് ദ വാലി, ടു സീ ദ ഫ്രൂട്ട് ഓഫ് ദ വാലി. നമ്മളിവിടെ ഇതുവരെ പഠിക്കാത്തൊന്നാണ് എന്താ, ഗാർഡൻ ഓഫ് നട്ട്സ്. വിശുദ്ധന്മാരുടെ ജീവിതത്തെ അത് വരച്ച് കാണിക്കുന്നു. ഈ ലോകം തരുന്ന ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് നട്ട്സ്. നമ്മൾ ഓർമ്മയുണ്ടല്ലോ, യോസഫിനെ കാണാൻ പോകുമ്പോൾ യാക്കോബ് കൊടുത്തയക്കുന്നു ബോധനണ്ടി, ബദാമണ്ടി, ഇതുപോലുള്ള നട്ട്സുകൾ കൊടുത്തയക്കുന്നു. വിശുദ്ധന്മാരെ എന്തിനാണ് ഈ നട്ട്സിനോട് ഉപമിച്ചത്? കാരണം നട്ട്സിന്റെ പുറത്ത് കടുപ്പമേറിയ തോടുണ്ട്, പക്ഷെ അതിൻ്റെ അകത്തെന്താ, വലിയ വിലപ്പെട്ട വാസ്തവത്തിൽ ജീവനാണ് നട്ട്സ് എന്ന് പറഞ്ഞാൽ. വളരെ വിലപ്പെട്ട ജീവനാണ്. ഇപ്പോൾ പറങ്ങണ്ടി തന്നെ എടുത്ത് കാഷ്യൂനട്ട്, കാഷ്യൂനട്ടിൻ്റെ അകത്തുള്ള പരിപ്പെന്ന് പറഞ്ഞാൽ അത് വിലപ്പെട്ട ജീവനുള്ള ഒന്നാണ്, പക്ഷെ അതിൻ്റെ പുറത്ത് വളരെ ഹാർഡൻഡ്, വളരെ തോടാണ്. വിശുദ്ധന്മാരുടെ എക്സ്റ്റീരിയർ പുറമേ അതിൻ്റെ കറുപ്പും അല്ലെങ്കിൽ ആ തോടിനൊക്കെ സൗന്ദര്യമൊന്നും കാണില്ല, വളരെ കടുപ്പമേറി. ഈ ലോകത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അതിനെ കടുപ്പമുള്ള ഒരു പുറന്തോടാക്കി, പക്ഷെങ്കിൽ അതിൻ്റെ അകത്തെന്തുണ്ട്? വളരെ വിലപിടിപ്പുള്ള ജീവനാണ് നട്ട്സ്, വളരെ വിലപിടിപ്പാണ്. പൗലോസ് തന്നെ പറയുന്നു, ആത്യന്തിക ശക്തി ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ജീവന്റെ തുടിപ്പിനെ അത് കാണിക്കുന്നുണ്ട് ആ നട്ട്സ്. ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദ വാലി, നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ, വാലി താഴ്വരെ കാണിക്കുന്നു. ഈ വാലിയിലുള്ള ഒരു തോട്ടമാണ് നമ്മൾ. വാസ്തവത്തിൽ അവിടെ പോകാനൊന്നുമില്ല, നമ്മൾ വളരെ താഴെ ഒരു പ്രതലത്തിൽ വസിക്കുന്നവരാണ്. ഈ ലോകത്തിൻ്റെ ആ അവസ്ഥയെ നമ്മളെ മനസ്സിലാക്കി തരുന്നു. എന്നാൽ ഇവിടെ അവൻ ഇറങ്ങിച്ചത് എന്തിനാണ്? അവൻ്റെ തോട്ടത്തിലെ ഈ പൂക്കൾ, വൈന്, മുന്തിരി കായ്ച്ചിട്ടുണ്ടോ, ഈ മാതളത്തിന് അത് ബഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ജീവന്റെ തുടിപ്പ് ഉണ്ടായിട്ടുണ്ടോ. അവൻ അതിനുവേണ്ടി നോക്കിയിരിക്കുകയാണ്. യെശയ്യാവ് 53:10 നമ്മൾ വായിക്കുന്നു, അവൻ തൻ്റെ പ്രയത്നം പോലെ കണ്ട് തൃപ്തനാകുകയാണ്. ഹീ ഷാൽ സീ ഹിസ് സീഡ് എന്ന്, അവനൊരു സന്തതിയെ കണ്ട് തൃപ്തനാകും. അവൻ്റെ പ്രയത്നത്താൽ രക്ഷിക്കപ്പെടുന്ന വലിയൊരു സമൂഹത്തെ അവൻ്റെ പ്രയത്ന ഫലമാണ്. അവരുടെ മധ്യത്തിൽ ഫലങ്ങളുള്ളവായിട്ടുണ്ടോ എന്ന് അവൻ പരിശോധിച്ചു നോക്കുന്നു. 12-ാം വാക്യം, എൻ്റെ അഭിലാഷം ഹേതുവായി ഞാൻ അറിയാതെ എൻ്റെ പ്രഭുജനത്തിൻ്റെ രഥങ്ങളുടെ ഇടയിലെത്തി. 12-ാം വാക്യം ഇംഗ്ലീഷ് ഒന്ന് വായിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. ഓർ ഇവൻ ബിഫോർ ഐ വാസ് അവേർ മൈ സോൾ മേഡ് മീ ലൈക്ക് ദ ചാരിയറ്റ്സ് ഓഫ് അമീനാനാദാബ്. ഞാന് ബിഫോർ ഐ വാസ് അവേർ, ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്രാണൻ എങ്ങനെയായിത്തീർന്നു? ഇറ്റ് വാസ് മെയ്ഡ് ലൈക്ക് ദ ചാരിയറ്റ്സ് ഓഫ് അമീനാദാബ്. നമുക്ക് നോക്കാം അതിൻ്റെ അർത്ഥം എന്താണ്. ചാരിയറ്റ് എപ്പോഴും, രഥങ്ങൾ എപ്പോഴും വേഗത കാണിക്കുന്നുണ്ട്. അമീനാദാബ്, അമി അമ്മി എന്ന വാക്ക് ബൈബിളിൽ പരിചയമുള്ളതാണ്. അമ്മി, ലോ അമ്മി എന്നൊക്കെ പറയുന്നത് പീപ്പിൾ എന്നാണ്, ആളുകൾ. അമ്മി എന്ന് പറഞ്ഞാൽ ആളുകള്. നാദീബ് എന്ന് പറഞ്ഞാൽ പ്രിൻസ് എന്നാണ്, നാദീബ് എന്ന് പറഞ്ഞാൽ പ്രിൻസ്. അപ്പോൾ അമീനാദാബ് എന്ന് പറഞ്ഞാൽ പ്രിൻസ്ലി പീപ്പിൾ എന്നാണ്, പ്രിൻസ്ലി പീപ്പിൾ, പ്രഭുത്വമുള്ള ജനം, പ്രിൻസ്ലി പീപ്പിൾ. ഈ അർത്ഥം മനസ്സിലായോ? അവൾ അറിയാതെ, ഇംഗ്ലീഷിൽ വായിച്ചാൽ, ബിഫോർ ഐ വാസ് അവെയർ മൈ സോൾ വാസ് മെയ്ഡ് ലൈക്ക് ദ ചാരിയറ്റ്സ് ഓഫ് അമീനാദാബ്. പ്രഭുക്കന്മാരുടെ, പ്രഭുജനത്തിന്റെ രഥം പോലെ ഞാൻ അറിയാതെ എൻ്റെ പ്രാണനായി തീർന്നു എന്ന് പറഞ്ഞാൽ, അവൾ അറിയാതെ അവളുടെ പ്രാണൻ, ഇറ്റ് വാസ് ക്വിക്കൻഡ്, ആ സ്പിരിറ്റ് വാസ് ക്വിക്കൻഡ്. നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ, അവൾക്കൊരു ആത്മീകമായ ക്ഷീണവും മന്ദീഭാവവും സംഭവിച്ചിരുന്നു. അവൾ അറിയാതെ ആത്മീക വളർച്ചയുണ്ടായി. പ്രഭുജനത്തിന്റെ രഥത്തിൻ്റെ ഇടയിൽ ആ രഥങ്ങൾ എന്ത് ചെയ്യാണ്? പ്രഭുക്കന്മാരുടെ രഥങ്ങൾ ഓടുകയാണ്. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ പ്രഭുകുമാരികളുണ്ട്, വേഗത്തിൽ സഞ്ചരിക്കുന്ന രഥങ്ങൾ, പ്രഭുത്വത്തിന്റെ രഥങ്ങൾ. അവളുടെ പ്രാണൻ അതിൻ്റെ ഇടയിലായെന്ന് പറഞ്ഞാൽ, അത് പെട്ടെന്ന് അത് ഓടുവാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ, ഷി വാസ് ഓവർവെൽംഡ് ക്വിക്കലി. അവളുടെ ആത്മാവിനെ തട്ടി ഉണർത്തി വേഗതയോടുകൂടി അവൻ്റെ പുറകെ ഓടുവാൻ തുടങ്ങി. മുമ്പൊരിക്കൽ നമ്മൾ വായിച്ചില്ലേ, നിന്റെ പിന്നാലെ എന്നെ വലിക്ക, ഡ്രോ മീ ആഫ്റ്റർ ദീ, 1:4, നിന്റെ പിന്നാലെ എന്നെ വലിക്ക. ഇവിടെ വാസ്തവത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്, ഷി വാസ് ക്വിക്കലി ഡ്രോൺ ആഫ്റ്റർ ഹിം. എന്തുകൊണ്ട് അത് സംഭവിച്ചു? നമുക്കതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് സംഭവിച്ചു? അവിടെ സംഭവിച്ചതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാമോ? ഒരു കാരണം ഞാൻ പറയാം, കർത്താവ് അധികം കൃപ കൊടുത്തു. വേണമെങ്കിൽ എടുത്തു യോഹന്നാൻ 6:44 6:45. യെസ്, യോഹന്നാൻ 6 അവൾക്ക് ധാരാളം കൃപയോടെ പകർന്നു. ഈ സന്ദർഭമായപ്പോൾ He has given more grace. യോഹന്നാൻ 6:44 1:4 നമ്മൾ വായിച്ചു, ഡ്രോ മീ ആഫ്റ്റർ ദി, എന്നെ നിന്റെ പിന്നാലെ വലിക്കണം. യോഹന്നാൻ 6:44 65 ആ രണ്ട് വാക്യങ്ങളും ശ്രദ്ധിച്ചേ. എന്റെ പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ആരും എന്റെ അടുക്കൽ വരില്ല, എന്റെ പിതാവ് കൃപ തരാതെ ആരും എന്റെ അടുക്കൽ വരില്ല. ഇംഗ്ലീഷിൽ അത് എങ്ങനെയാണെന്നറിയാമോ? നോ മാൻ കൻ കം ടു മീ എക്സെപ്റ്റ് ദ ഫാദർ ഡ്രോസ് ഹിം. എന്റെ പിതാവ് അവനെ ആകർഷിക്കാതെ, അൺലെസ് ഹി ഡ്രോസ് ഹിം, അൺലെസ് ഹി പുൾസ് ഹിം, ഹി വിൽ നോട്ട് ബി ഏബിൾ ടു കം ടു ഹിം. അതോട് ചേർത്ത് 65 പറഞ്ഞു, അൺലെസ് ദ ഫാദർ ഗിവ്സ് ഗ്രേസ് ഹി വിൽ നോട്ട് ബി ഡ്രോൺ ടു ഹിം. പിതാവ് കൃപ തന്നെങ്കിൽ മാത്രമേ അവനെ അവങ്കലേക്ക് അടുപ്പിക്കുവാൻ കഴിയുള്ളൂ. ശൂനമി ഒരിക്കൽ 1:4 പറഞ്ഞു, ഡ്രോ മീ ആഫ്റ്റർ ദി, എന്നെ നിന്റെ പിന്നാലെ വലിക്കണം, നിന്റെ പിന്നാലെ എന്നെ ഓടിക്കണം, എനിക്ക് നിന്റെ പിന്നാലെ ഓടി വരണം. ഇവിടെ വായിച്ചപ്പോൾ എന്താ പറഞ്ഞ? അവൾ പറഞ്ഞു, ഞാൻ അറിയാതെ എൻ്റെ പ്രാണൻ രഥങ്ങളെ പോലെ പ്രഭുക്കന്മാരുടെ പ്രഭുജനത്തിന്റെ രഥങ്ങളുടെ ഇടയിലായി മാറി എന്ന് പറഞ്ഞാൽ, ഷീ വാസ് ക്വിക്കലി ഡ്രോൺ സ്പിരിച്വലി. അവളെ അവങ്കിലേക്ക് ഉയർത്തുന്ന ഒരു ആത്മീക വ്യായാമം, എക്സസൈസ് ഓഫ് ദ സ്പിരിറ്റ് അവൾക്ക് സംഭവിച്ചു. അവൾ ഓടാൻ തുടങ്ങി. നമ്മൾ ഒന്നാമത് ചിന്തിച്ചു, പിതാവ് അവൾക്ക് വളരെ കൃപ കൊടുത്തു. ഇനി രണ്ടാമതൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇവിടെ ഈ വിധത്തിൽ അവളുടെ പ്രാണനായി മാറിയത്? നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആ പ്രിയനെ കുറിച്ച് അവൾ വർണ്ണിക്കാൻ തുടങ്ങി. ആ പ്രിയനെ കുറിച്ച് അവൾ വർണ്ണിക്കാൻ തുടങ്ങി, എൻ്റെ പ്രിയൻ ഇങ്ങനെയുള്ളവനാണ്, എൻ്റെ പ്രിയൻ ഇങ്ങനെയുള്ളവനാണ്. അവൻ്റെ സൽഗുണങ്ങളെ അവൾ ഘോഷിപ്പാൻ തുടങ്ങി. സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തുടങ്ങിയപ്പോൾ മറ്റനേകരെ അവൻ്റെ പിറകെ ആകർഷിപ്പാൻ അവൾ ഇടയാക്കി തീർത്തു. അവൾ മറ്റുള്ളവരെ അവങ്കിലേക്ക് ആകർഷിപ്പാൻ ഇടയാക്കി തീർത്തത് 6:1 നമ്മൾ വായിച്ചു. ഞങ്ങളും അന്വേഷിക്കാം, അവരും അവൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. അതുമാത്രമല്ല, ഷീ വാസ് ഓൾസോ ഡ്രോൺ ക്വിക്കലി ആഫ്റ്റർ ഹിം, അവളും അവരുടെ പുറകെ അവൻ്റെ പിന്നെ പിന്നാലെ ഓടാൻ തുടങ്ങി. എന്തൊരു ആത്മീയ സത്യമാണ് ഇവിടെ പറയുന്നത് നോക്കിയാട്ടെ, എന്തൊരു ആത്മീയ സത്യമാണ് നമുക്ക്. ഈ 1 പറഞ്ഞ പലതിൻ്റെയും വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ പോവുകയാണ്. 1:4 നമ്മൾ ചിന്തിച്ചു, എന്നെ നിന്റെ പിന്നാലെ വലിക്കണം. രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം കൃപ തന്ന് നമ്മളെ അവൻ്റെ അടുക്കൽ അടുപ്പിച്ചു. രക്ഷിക്കപ്പെട്ട നമുക്ക് വീണ്ടും അവൻ്റെ പുറകെ പോകുവാൻ, അവനോട് അടുത്ത് നിൽപ്പാൻ, അവൻ്റെ ആദര ചുംബനങ്ങൾ അനുഭവിപ്പാൻ അവൻ കൃപ തന്ന് നമ്മളെ അടുപ്പിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. അവളുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിൽ കണ്ടു. അവൻ ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിലേക്ക് അവൾ ഉയർന്നില്ലേ. ഉന്നത പ്രതലത്തിലേക്ക് വിളിച്ചു, അവൾ ചെന്നില്ലേ. അവനോടുകൂടെ താഴ്വിലേക്ക് വിളിച്ചു, അവൾ ചെന്നില്ലേ. അവൾ ഉറങ്ങുകയാണ്, അവൾ മടിപിടിച്ച് കിടക്കുകയാണ്. പ്രിയൻ അവളെ ഉപേക്ഷിക്കുകയല്ലേ, അവളെ ഒരു നിത്യ ഉദ്ദേശത്തോടെ വിളിച്ചു. ആ ഉദ്ദേശങ്ങൾ അവൻ നിവർത്തിക്കുവാൻ തുടങ്ങി. അവളെ ആത്മീയമായി തട്ടി ഉണർത്തി, അവൻ ചെറിച്ച് ചെയ്തു, അവൻ അവളെ ഉണർത്തി ഉണർത്തി. എന്ത് സംഭവിച്ചു? അവസാനം അവനെക്കുറിച്ച് മറ്റുള്ളവർ ചോദിച്ചപ്പോൾ അവൾ പറയാൻ തുടങ്ങി, അവനെക്കുറിച്ച് പറയാൻ തുടങ്ങി. അവൾ അറിയാതെ അവനിലുള്ള സ്നേഹം വർദ്ധിക്കാൻ തുടങ്ങി. അവൾ പ്രേമപരേശയായി മാറി. അവൾ പ്രേമവരേശയായി മാറിയപ്പോൾ മറ്റുള്ളവർക്കും മനസ്സിലായി, ഈ ഇവൾ ഇത്ര പ്രേമവരേശയായിരിക്കുന്ന പ്രിയൻ എന്തോ സൗന്ദര്യമുണ്ട്, ഞങ്ങളും കൂടെ അന്വേഷിക്കാം. അവരിലും ആത്മീയ ദാഹമുളവാക്കി. അവസാന അധ്യായത്തിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവളുടെ പ്രാണൻ പ്രഭുത്വമുള്ള ആളുകളുടെ, പ്രിൻസ്ലി പീപ്പിളിൻ്റെ രഥങ്ങൾ പോലെ അവളുടെ പ്രാണൻ അതിൻ്റെ ഇടയിൽ ചെന്ന് പറ്റി. എന്ന് പറഞ്ഞാൽ അവളും ഓടാൻ തുടങ്ങി. ഷീ വാസ് ഓൾസോ ഡ്രോൺ ക്വിക്കലി ആഫ്റ്റർ ഹിം. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന പാഠം, നമ്മുടെ കർത്താവ് നമുക്ക് കൃപകൾ തരണം. 2, നമ്മൾ അവനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ, അവനെക്കുറിച്ച് കൂടുതൽ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ആത്മീകത്വം വളരുകയും നമ്മൾ കുറച്ചുകൂടെ അവനോട് അടുക്കാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്യും. കർത്താവ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞില്ലേ, കൊടുത്താൽ നിങ്ങൾക്ക് ഏറെ ലഭിക്കും അല്ലേ? കൊടുക്കും തോറും ഏറിടും. സോ ദ മോർ വി ഗിവ് ദ മോർ വി റിസീവ്. ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. അവനെക്കുറിച്ചുള്ള കൂടുതൽ നമ്മൾ വിളമ്പിക്കൊടുത്താൽ, നമ്മൾ കൂടുതൽ കൂടുതൽ എടുത്തു കൊടുത്താൽ നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. യെസ്, ഇവിടെ സംഭവിച്ചതാണ്, അവനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കുകയും കൂടുതൽ എടുത്തു കൊടുക്കുകയും ചെയ്തു. അവൾക്ക് കൂടുതലായിട്ട് ലഭിക്കാനായിട്ടിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. ഇവിടെ അവസാനിപ്പിക്കാം.